بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله تعالى عليه وعلى آله وصحبه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ولا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة، ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون، نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العظيم. بزرگوں اور پیارے بھائیوں، اللہ تبارک و تعالی آپ حضرات کے جمع ہونے کو قبول فرماوے، اور جو اصل مقصد ہے ہمارے جمع ہونے کا، اللہ تعالی ہمیں اس مقصد سے مالا مال فرماوے. بات یہ ہے کہ دین کی باتیں جو ہیں وہ دین کے کاموں کے لیے ہوتی ہے، قاعدے کی بات ہے. تجارت کی باتیں تجارت کے کاموں کے لیے ہوتی ہے، زمینداری کی باتیں زمینداری کے کاموں کے لیے ہوتی ہے، اور دین کی جو باتیں ہوگی وہ دین کے کام کے لیے ہوگی. ہاں، اس لیے دین کی باتیں بھی سننی ہے اور نیت بھی کرنی ہے کہ دین کی باتیں سن کر کے دین کے کام بھی کریں گے. یہی سننا اللہ تعالیٰ کو پسند ہے.
احمد و نصلی علی رسول الکریم، اما بعد. ബഹുമാനുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു തആല നമ്മുടെ ഈ വരവിനെ, ഒരുമിച്ച് കൂടലിനെ എല്ലാം കബൂലാക്കുമാറാകട്ടെ. അതുപോലെ നമ്മൾ എന്തൊരു ഉദ്ദേശത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നോ, അല്ലാഹു തആല ആ ഉദ്ദേശത്തെ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ദീനിന്റെ പേരിൽ ഒരുമിച്ച് കൂടല്, ദീനിയായ വിഷയങ്ങളെക്കുറിച്ച് പറയുക കേൾക്കുക, ഇത് അമലിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്, ജീവിതത്തിൽ പ്രാവർത്തികമായി ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ്. എപ്രകാരം ഈ ലോകത്തൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതുകൊണ്ട് വെറും സംസാരമല്ല ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് പ്രാവർത്തികമായി അത് ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരാൾ കച്ചവടത്തെക്കുറിച്ച് പറയുന്നു, അങ്ങനെ പറഞ്ഞു തീർക്കലല്ല, കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരാൾ കൃഷിയെക്കുറിച്ച് പറഞ്ഞു, ആ കൃഷി ചുമ്മാ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തീർക്കാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് ആ കൃഷി പ്രാവർത്തികമായി ചെയ്യാൻ വേണ്ടിയാണ്. ഇതേപോലെ തന്നെ ദീനിന്റെ സംസാരം, ദീനിന്റെ മജ്ലിസുകൾ, ഇത് ദീൻ പ്രാവർത്തികമായി ജീവിതത്തിൽ ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ കേൾക്കുകയും ചെയ്യണം, എന്ന് അതിന്റെ കൂടെ അമലിൽ കൊണ്ടുവരാനുള്ള നിയത്തോടുകൂടി കേൾക്കണം. അപ്പോഴാണ് ഇത് പൂർത്തിയാകുന്നത്. അതാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് നമ്മളിൽ നിന്നും ഈ കേൾക്കുന്നതുകൊണ്ട്.
സവാൽ യേ ഹേ കേ അല്ലാഹ് തആല കോ കൗൺസ സുന്ന പസന്ദ് ഹേ ഓർ കൈസ സുന്ന പസന്ദ് ഹേ യേ ജാൻന ജറൂരി ഹേ കേ അല്ലാഹ് കൈസ സുന്ന പസന്ദ് കർതേ ഹേ. സുൻതേ ഹേ സബ് ലോഗ് അപ്നേ ഭി സുൻതേ ഹേ തോ ഗൈർ ഭി സുൻതേ ഹേ. അല്ലാഹ് കോ കൗൺസ സുന്ന പസന്ദ് ഹേ. تو ہم کو یہ ہدایت ملی ہے سننے کے بارے میں کلام کے، کہ فبشر عباد الذین یستمعون القول فیتبعون احسنہ اولئک الذین ہداہم اللہ واولئک هم اولو الالباب. یہ سننا اللہ کو پسند ہے جو یہ فرمایا گیا، کہ فبشر عباد، کہ میرے بندوں کو بشارت دو. اللہ تعالیٰ کا یہ کرم ہے کہ اللہ تعالیٰ ہم کو بشارتوں سے چلاتے ہیں، ورنہ دھمکی بھی دے سکتے تھے. جی ہاں، دھمکی بھی دے سکتے تھے، ڈرا بھی سکتے تھے، لیکن ایسا نہیں کیا، بلکہ ہم کو اپنے عمل پر ڈالنے کے لیے بشارت والا اسلوب اختیار کیا ہے. فبشر عباد الذین یستمعون القول ഫയത്തബിഊന അഹ്സന ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ വഉലൈക ഹും ഉലൂൽ അൽബാബ്. കി വശാലത്തോ മേരെ ബന്ദോ കോ, കൗൺസി ബന്ദോ കോ, കി ജോ ദീൻ കി ബാത് കോ, അല്ലാഹ് കി ബാത് കോ ഇറാദേ കേ സാത്ത് സുൻതേ ഹൈ. ഹാ, യേ ജറൂരി ഹൈ ഇറാദേ കേ സാത്ത് സുനേ. ഏക തോ ഏക കാൻ പർ ആവാസ് ആ റഹി ഹൈ, ഇധർ ദേഖ് രഹേ ഹൈ, ഉധർ ദേഖ് രഹേ ഹൈ, യേ നഹീ. ബൽക്കി യേ സർ അപ്നി ജറൂരത് കി ബാത്തോ കോ കൗൺസി സുൻതേ ഹൈ, ഡോക്ടർ കി ബാത് സുൻതേ ഹൈ, വകീൽ കി ബാത് സുൻതേ ഹൈ, ഓർ കിസി ജറൂരത്മന്ദ് ജറൂരത് കി ബാത് ഹോതി ഹൈ തോ കൈസേ സുൻതേ ഹൈ ധ്യാൻ സേ. ഐസേ ഹീ അല്ലാഹ് കി ബാത് കോ ദിൽ കേ ഇറാദേ കേ സാത്ത് സുനേ. തോ ഉസ്കോ കഹാ കി ഉൻകോ ബശാരത് ദോ ജോ ഇറാദേ കേ സാത്ത് ബാത് കോ സുൻതേ ഹൈ. ഓ സുൻകർ ക്യാ കർതേ ഹൈ, സുൻകർ കേ ക്യാ കർതേ ഹൈ, ഫയത്തബിഊന അഹ്സന. സുൻനേ കേ ബാദ് ഇത്തിബാഇ അഹ്സന കർതേ ഹൈ. ഇത്തിബാഇ അഹ്സന കാ ക്യാ മത്ലബ് ഹൈ? കി ഇത്തിബാഇ അഹ്സന കാ മത്ലബ് യേ ഹൈ കി സുൻനേ കേ ബാദ് ജബ് അമൽ കാ നമ്പർ ആവേഗാ തോ അപ്നെ അമൽ കോ അച്ഛാ സേ അച്ഛാ ഓർ ഊച്ചാ സേ ഊച്ചാ ഓർ ബെഹ്തർ സേ ബെഹ്തർ ബനാകർ അല്ലാഹ് കേ ലിയേ പേശ് കരേംഗേ. യേ സുൻനേ മേ യേ സുൻനാ അല്ലാഹ് കോ പസന്ദ് ഹൈ കി ബശിർ ഇബാദ് അല്ലദീന യസ്മഊന അൽ ഖൗൽ ഫയത്തബിഊന അഹ്സന. കി ബശാരത് ദോ ബന്ദോ കോ കി വോ ഇറാദേ കേ സാത്ത് ധ്യാൻ കേ സാത്ത് സുൻതേ ഹൈ ഓർ സുൻനേ കേ ബാദ് ജബ് അമൽ കാ നമ്പർ ആയേഗാ തോ അപ്നെ അമൽ കോ അച്ഛാ സേ അച്ഛാ اور اونچا سے اونچا بہتر سے بہتر بنا کر پیش کریں گے. جس طرح اپنی ضرورت کی چیزوں کو لوگ بناتے ہیں تو اپنی ضرورت کی چیزوں کو اچھی سے اچھی بناتے ہیں. مکان بنائیں گے تو اچھا بنائیں گے, کپڑے بنائیں گے تو اچھا بنائیں گے, کھانا بنائیں گے تو اچھا بنائیں گے, سواری گاڑی ہوگی تو وہ اچھی اختیار کریں گے. تو جس طرح اپنی ضرورت کی چیزوں کو اچھی سے اچھی اختیار کرتے ہیں, ایسے ہی دین کی ہدایت یہ ہے کہ دین کے عمل کو اچھے سے اچھا بنائیں.
അതുകൊണ്ട് നമ്മൾ ദീനിന്റെ മജ്ലിസിൽ നമ്മൾ ഇരിക്കുന്നു, കേൾക്കുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഏത് രീതിയിലുള്ള കേൾക്കലാണ് അള്ളാഹു തആലയ്ക്ക് ഇഷ്ടം, എങ്ങനെ കേൾക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന് നമ്മൾ ഇതിലും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ അമലിലും അള്ളാഹുവിന്റെ തൃപ്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഒരുമിച്ചുകൂടൽ, ഈ മജ്ലിസിൽ ഇരിക്കൽ, ദീനിന്റെ കാര്യങ്ങൾ കേൾക്കൽ, ഇതും എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് അള്ളാഹു തആലയ്ക്ക് ഇഷ്ടമായിട്ടുള്ളത്, ഇത് നമ്മൾ മനസ്സിലാക്കൽ ആവശ്യമാണ്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഖുർആൻ ഷരീഫിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിഷയത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്ന ആയത്ത് ഫബശ്ശിർ ഇബാദിൽ ലദീന യസ്തമിഊന അൽ ഖൗൽ ഫയത്തബിഊന അഹ്സന. അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുകയാണ്, തങ്ങളെ എന്റെ അടിമകൾക്ക് തങ്ങൾ സന്തോഷവാർത്ത അറിയിക്കൽ. എങ്ങനെയുള്ള അടിമകളാണ്, ആര്, ഏത് അടിമകളെ കുറിച്ചാണ് അള്ളാഹു തആല പറയുന്നത്? അല്ലദീന യസ്തമിഊന അൽ ഖൗൽ, അവര് വിഷയങ്ങൾ, ദീനിന്റെ കാര്യങ്ങൾ അതവര് ശ്രദ്ധിച്ച് ആവശ്യക്കാരായി അമലിന്റെ നിയ്യത്തോടു കൂടി കേൾക്കുന്നു. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുന്നു. അതിൽപ്പെട്ടതാണ് ശ്രദ്ധയോടുകൂടി കേൾക്കുക, ആവശ്യക്കാരായിട്ട് നിയ്യത്തോടുകൂടി കേൾക്കുക. എപ്രകാരം ഒരു മനുഷ്യൻ തന്റെ ആവശ്യവുമായിട്ട് ആരെങ്കിലും ഒരാളുടെ അടുക്കൽ പോയി സംസാരിക്കുമ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളെ എത്രത്തോളം ശ്രദ്ധയോടുകൂടി ചെയ്യാനുള്ള ഉദ്ദേശത്തോടുകൂടി, ഒരു അഡ്വക്കേറ്റ് വക്കീലിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നു തന്റെ ഒരു പ്രശ്നവുമായിട്ട്, തന്റെ ഒരു ചികിത്സയുടെ വിഷയമായിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നു, അപ്പോൾ ആ ഡോക്ടറിന്റെ അടുത്ത് അല്ലെങ്കിൽ വക്കീലിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഏത് രീതിയിൽ അത് ശ്രദ്ധിച്ച് കേൾക്കുന്നു, തന്റെ ആവശ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ, ആ പറയുന്ന കാര്യം അത് പ്രാവർത്തികമായി ചെയ്യണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടുകൂടി കേൾക്കുന്നു, ഇതേപോലെ ശ്രദ്ധിച്ച് കേൾക്കുന്നവർ അവർക്ക് തങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുന്ന അള്ളാഹു തആല പറയുന്നു. അള്ളാഹു തആല അവന്റെ അടിമകളായ നമ്മളെ അവൻ സന്തോഷവാർത്തകൾ തന്ന് പ്രേരിപ്പിക്കുകയാണ്. രണ്ടു രീതിയിലും ചെയ്യുമായിരുന്നു, ഒന്നെങ്കിൽ സന്തോഷവാർത്ത അറിയിച്ച് അവന്റെ അടിമകളെ ദീനിലേക്ക്, അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് ക്ഷണിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവരിക, ഇനി അതല്ലെങ്കിൽ ഭയപ്പെടുത്തിയും ചെയ്യാമായിരുന്നു. പക്ഷെ അധികവും അള്ളാഹു തആല എന്താണ്, സന്തോഷവാർത്തകൾ തന്നാണ്. കാരണം അവൻ കരുണയുള്ളവനാണ്, അവൻ സന്തോഷവാർത്തകൾ, പ്രതിഫലങ്ങൾ ഇതെല്ലാം അറിയിച്ച് അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മനുഷ്യനെ ആ ദീനിലേക്ക് അള്ളാഹു തആല ക്ഷണിക്കുന്നു. ഇതേപോലെ തന്നെയാണ് ഇവിടെയും അള്ളാഹുതല ചെയ്തിരിക്കുന്നത്. ഫബശ്ശിർ ഇബാദ്, എന്റെ അടിമകൾക്ക് തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൻ. എങ്ങനെയുള്ള അടിമകളാണ്? അവർ ദീനിന്റെ വിഷയങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നു. ഫൈത്തബിഊന അഹ്സന, എന്നിട്ട് അതിലേറ്റവും നല്ല രീതിയിൽ അതിനെ പിൻപറ്റുകയും ചെയ്യുന്നു, അതിനെ പ്രാവർത്തികമായി ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പൊ ഫൈത്തബിഊന അഹ്സന, നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് കാര്യവും നമ്മൾ ഈ ലോകത്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാം. ഒരാൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു, അപ്പൊ ആ വീട് വയ്ക്കുമ്പോൾ അയാളുടെ ആഗ്രഹം എന്തായിരിക്കും? എന്റെ വീട് ഏറ്റവും നല്ല വീടായിരിക്കണം. എല്ലാവരും ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു, അതിനു വേണ്ടിയാണ്. അയാളുടെ കഴിവനുസരിച്ച് അത് ഏറ്റവും നല്ല രീതിയിലാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഒരാൾ വസ്ത്രം തയ്ക്കുന്നു അല്ലെങ്കിൽ വാങ്ങുന്നു, അപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഏറ്റവും നല്ല ഡ്രസ്സായിരിക്കണം, ഏറ്റവും നല്ല വസ്ത്രമായിരിക്കണം ഞാൻ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ധരിക്കുന്നത് എന്ന് മനുഷ്യൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. അവന്റെ ഓരോ വിഷയത്തിലും ഏറ്റവും നല്ലതിൽ നിന്നും നല്ലതിലേക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. ഇതേപോലെ തന്നെ ദീനിന്റെ വിഷയത്തിൽ ആ വിഷയങ്ങൾ, ദീനിന്റെ ഓരോ കാര്യങ്ങൾ കേൾക്കുകയും എന്നിട്ട് അത് അമലിൽ കൊണ്ടുവരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ ആ അമൽ ഏറ്റവും നല്ല അമലായി, ആ മനുഷ്യന് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ അതിനെ ചെയ്യുക. ഇവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള അടിമകൾക്ക് വേണ്ടി അള്ളാഹു തആല സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ കൂടി.
ആഗേ കി ബാത് ബുസുർഗോ യേ ഹേ, ഹമേ ജനാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കി തറഫ് സേ യേ പൈഗാം പഹുചായ. آپ پیغمبر ہیں, اللہ کے نبی ہیں, آپ کے پاس اللہ کے پیغام آتے تھے اور آپ وہ پیغام بندوں تک پہنچاتے تھے. تو ہمارے نام ایک پیغام ہے, جیسے آج میسج کی دنیا ہے, آپ کے نام میسج ہے, آپ کے نام میسج ہے دنیا میں کہتے ہیں نا. تو ہمارے نام پیغام ہے. کیا پیغام ہے ہمارے نام؟ یہ پیغام ہے کہ ان الدنیا خلقت لکم وانکم خلقتم للآخرہ. یہ پیغام ہے اور یہی مقصد دعوت و تبلیغ کا جو اس میں بتایا گیا ہے. حدیث پاک ہے کہ ان الدنیا خلقت لکم وانکم خلقتم للآخرہ, کہ اللہ نے دنیا کو تمہارے لیے پیدا کر دیا ہے, یہ انعام ہے. نبیوں کے کلام میں یہی ہوتا ہے, انعام اکرام بھی بتایا جاتا ہے اور اللہ کی طرف سے آنے والی ذمہ داریاں بھی بتائی جاتی ہیں. یہ طریقہ ہوتا ہے انبیاء کرام کا کہ وہ نبیوں, کہ وہ امتوں کو بشارتوں کے ساتھ, انعام اکرام کے ساتھ دعوت دیتے ہیں تاکہ ہر آدمی اپنی زندگی کی ذمہ داری کو سمجھے. کسی کو دعوت و تبلیغ کہتے ہیں کہ دعوت و تبلیغ کیا؟ کہ اپنی زندگی کی ذمہ داریوں کو سمجھنا, جس طرح اپنی زندگی کی ضرورتوں کو سمجھتے ہیں, اپنی زندگی کی راحتوں کو سمجھتے ہیں لوگ, ایسے ہی اپنی زندگی کی ذمہ داریوں کو سمجھنا اور اس کو پورا کرنا, یہ مقصد ہے دعوت و تبلیغ کا. تو حضور صلی اللہ علیہ وسلم نے ہمارے نام یہ پیغام چھوڑا ہے کہ ان الدنیا خلقت لکم وانکم خلقتم للآخرہ, اللہ نے دنیا کو تمہارے لیے پیدا کر دیا. یہ انعام ہے, دنیا کا سونا, دنیا کی چاندی, دنیا کی نعمتیں, یہ سب تمہارے لیے ہے, یعنی انسانوں کے لیے ہے اور کسی مخلوق کے لیے نہیں ہے. یہ اکرام ہے. وَلَقَدْ كَرَّمْنَا بَنِي آدَم, ہم نے بنی آدم کا اکرام کیا ہے اللہ کہتے ہیں. تو یہ اللہ نے اکرام کیا کہ دنیا کو تمہارے لیے پیدا کر دیا, ساری نعمتیں تمہارے لیے ہے. بعض چیزوں کا نعمت ہونا سمجھ میں آتا ہے, بعض چیزوں کا نعمت میں ہونا سمجھ میں نہیں آتا, لیکن ہے وہ ہمارے لیے نعمت. پیغمبر صلی اللہ علیہ وسلم یہ کہہ رہے کہ اللہ نے دنیا کو تمہارے لیے پیدا کر دیا ہے, اور پیدا ہی نہیں کیا بلکہ پیدا کر کے تمہارے کام میں لگایا ہے. یہ بھی فرمایا دنیا کی چیزیں تمہارے لیے پیدا ہوئی ہیں, اور پیدا ہی نہیں ہوئی بلکہ وہ تمہارے کام میں لگی ہوئی ہے, کوئی اسی کام سے انکار نہیں کرے گی. ہاں, آپ سمندر کا سفر کریں گے تو سمندر انکار نہیں کرے گا کہ ابھی موقع نہیں ہے, ابھی مت آؤ. ہاں, بلکہ سمندر مسخر ہے, سمندر کو پابند کیا ہے اللہ نے. وَسَخَّرَ لَكُمُ الْبَحْرَ اللہ نے سمندر کو تمہارے کام میں لگایا ہے. تو دنیا کی ہر چیز ہمارے لیے پیدا ہوئی ہے اور وہ ہمارے کام میں لگی ہوئی ہے. یہ پیغمبر صلی اللہ علیہ وسلم اللہ کا انعام بتا رہے ہیں. آگے ذمہ داری بتائی ہے کہ دنیا کو تمہارے لیے تو پیدا کر دیا اور تم کو کہ تم کو آخرت کے لیے پیدا کیا ہے. یہ پیغام ہے, یہ دعوت ہے کہ ہر آدمی اپنی آخرت کے لیے بنا ہوا ہے اور وہ روز روز آخرت کی طرف جا رہا ہے. روز روز اس کا سفر آخرت کی طرف ہے. پہلے دن سے لقمان حکیم اپنے بیٹے سے کہتے تھے کہ بیٹا جب سے تو پیدا ہوا ہے تیرا سفر آخرت کی طرف ہے, روز روز تو اپنی آخرت کی طرف بڑھ رہا ہے. ایک وقت آئے گا کہ تیرا سفر ختم ہو جائے گا اور تو اپنی آخرت میں اتر جائے گا.
അതുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നമുക്ക് മനുഷ്യർക്ക് മുഴുവനും പ്രവാചകനായി അയച്ചതാണ്. ഇതിൽ കൂടി മനുഷ്യരായ നമ്മളെല്ലാവരിലേക്കും അല്ലാഹു തആല ഒരു സന്ദേശം നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുകയാണ് തങ്ങളുടെ നുബുവത്തിൽ കൂടി. ഇനി നമ്മൾ കാണാറുണ്ട് ലോകത്ത് എല്ലാവർക്കും ഓരോ സന്ദേശങ്ങൾ വരാറുണ്ട്. ഇന്ന് സന്ദേശങ്ങളുടെ ഒരു സമയമാണ്, കാരണം എല്ലാവരുടെ കയ്യിലുണ്ട് പല സന്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ. ഇതേപോലെ മനുഷ്യരായ അടിമകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആലയുടെ ഭാഗത്തു നിന്നൊരു സന്ദേശം നമ്മളിലേക്ക് അയക്കപ്പെട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴി. ധാരാളം വിഷയങ്ങൾ സന്ദേശമായിട്ട് അയക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വിഷയം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കൂടി വരുന്നു, നമ്മുടെ ഈ ജീവിതത്തിന്റെ ആകെ ചുരുക്കത്തെക്കുറിച്ച്. ഇന്ന ദുനിയ ഖുലിഖത്ത് ലക്കും വഅൻതും ഖുലിഖ്തും വഇന്നകും ഖുലിഖ്തും ലിൽ ആഖിറ. ഈ ലോകം, ഈ ലോകത്തുള്ള സർവവസ്തുക്കൾ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് സൃഷ്ടിച്ച് നൽകിയിരിക്കുകയാണ്. അല്ലാഹു തആല മനുഷ്യരുടെ മേൽ ചെയ്ത പ്രത്യേകമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് അല്ലാഹു തആല ഈ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കൂടി. അല്ലാഹു തആല മനുഷ്യരുടെ മേൽ ചെയ്ത അനുഗ്രഹം, ദുനിയാവിനെ അല്ലാഹു തആല നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. ഈ ലോകത്തെ നമുക്ക് കാണാൻ സാധിക്കും, ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അതെല്ലാം മനുഷ്യന് അനുകൂലമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചില വസ്തുക്കളുടെ അതിന്റെ പ്രയോജനങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നു. ചില സൃഷ്ടികളുടെ നമുക്ക് നേരിട്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരികയില്ല. പക്ഷെ എന്തായിരുന്നാലും ഈ ലോകത്തുള്ള വസ്തുക്കൾ ഈ മനുഷ്യനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യൻ അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഈ ലോകത്തുള്ള വസ്തുക്കൾ മനുഷ്യനെ കീഴ്പ്പെടുത്തുകയും അത് സ്ഥിരമായി മനുഷ്യന്റെ ഉപയോഗത്തിന് വേണ്ടി മനുഷ്യന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലാരും ആ വിഷയത്തിൽ നിഷേധിക്കുകയില്ല. ഒരു വിഷയം അല്ലാഹു തആല പറഞ്ഞു, വസഖറ ലക്കുമുൽ ബഹർ, ഈ സമുദ്രത്തെ നാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ് അതിൽ യാത്ര ചെയ്യാൻ വേണ്ടി. ഒരിക്കലും ഒരു സമയത്ത് സമുദ്രം പറയില്ല, ഇല്ല ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയില്ല. മനുഷ്യൻ എപ്പോ വേണമെങ്കിലും യാത്ര ചെയ്യുന്നു. അതിൽ കപ്പലുകൾ ഉണ്ടാക്കി ആ കപ്പലിൽ കൂടി സഞ്ചരിക്കുന്നു. അതിന് അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. ഇതേപോലെ ഈ ലോകത്തുള്ള ഓരോ വസ്തുക്കളും ഈ മനുഷ്യന് അനുകൂലമായ രീതിയിൽ മനുഷ്യനെ ഉപയോഗിക്കാൻ വേണ്ടി അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. അല്ലാഹു തആല ഈ അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയാണ്, മനുഷ്യൻ അല്ലാഹു തആല കൊടുത്ത മനുഷ്യരായ നമുക്ക് അല്ലാഹു തആല നൽകിയ ആ വലിയ അനുഗ്രഹത്തെ, ഇന്ന ദുനിയ ഖുലിഖത്ത് ലക്കും. എന്നിട്ട് പിന്നെ ഈ അനുഗ്രഹത്തിന് ശേഷം അല്ലാഹു തആല ഉത്തരവാദിത്വം പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. ഈ വസ്തുക്കളെയും ഈ ലോകത്തെയും ഈ ലോകത്തുള്ള വസ്തുക്കളെയെല്ലാം അല്ലാഹു തആല മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കുകയും പിന്നെ നിങ്ങളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? വൈനക്കും ഖുലിഖ്തും ലിൽ ആഖിറ, എന്നാൽ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ഈ ലോകത്തുള്ള ജീവിതം അവൻ ജീവിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയാണ്, ആഖിറത്തിലെ വിജയത്തിന് വേണ്ടിയാണ്. ഓരോ ദിവസവും മനുഷ്യന് ഈ ജീവിതത്തിൽ ഈ ലോകത്ത് വരുന്നത് മുതൽ അവൻ മരണം വരെയുള്ള ഓരോ ദിവസവും മനുഷ്യൻ ആഖിറവുമായി അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ലുഖ്മാൻ ഹക്കീം അത്തലായി തലാലി അദ്ദേഹം പറഞ്ഞത് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞത് മനുഷ്യന് നീ ഓരോ ദിവസവും ഓരോ സന്ദർഭവും അത് ആഖിറത്തിലേക്ക് നീ യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് അനുഗ്രഹത്തെ പറഞ്ഞു തന്നു, ഈ ലോകത്ത് അല്ലാഹു തആല ചെയ്ത അനുഗ്രഹം, മനുഷ്യന് നൽകിയ പ്രത്യേകതകൾ. രണ്ടാമത്തേത് ആ മനുഷ്യന് എന്ത് ഉത്തരവാദിത്തമാണ് ഈ പ്രത്യേകതകളുടെ മേൽ ചെയ്യേണ്ടത്. ഈ രണ്ട് കാര്യവും ഈ ഹദീസിൽ ചുരുക്കമായി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്.
تو ہم کو اللہ تعالیٰ نے آخرت کے لیے پیدا کیا ہے, یہ پیغام ہوا کہ دنیا تمہارے لیے ہوئی ہے اور تم کو آخرت کے لیے پیدا کیا ہے. اور اس سے زیادہ صاف بات جو اللہ تعالیٰ نے ہم کو فرمائی ہے وہ یہ ہے کہ اپنی دنیا سے آخرت بناؤ. یہ دعوت ہے ہمارے پاس. ہماری دنیا زندگی ہے, تندرستی ہے, مال ہے, اولاد ہے, فرصت ہے, یہ سب دنیا کہلاتی ہے. یہ سب دنیا کہلاتی ہے. اس دنیا سے کیا کرنا ہے؟ تو لوگ مختلف قسم کے ہوتے ہیں. ایک قسم وہ ہوتی ہے جو دنیا سے دنیا بناتی ہے, اور ایک قسم وہ ہوتی ہے جو اپنی دنیا کو بگاڑتی ہے, اور تیسری قسم وہ ہوتی ہے جو دنیا سے آخرت بناتی ہے. ہاں یہ قسمیں ہوتی ہیں انسانوں کی کہ اللہ تعالیٰ نے دنیا دی ہے تو کیا کرنا چاہیے. تو ہمارے نام یہ پیغام کہ وابتغ فیما آتاک اللہ الدار الآخرہ ولا تنس نصیبک من الدنیا, کہ جو دنیا اللہ تعالیٰ نے تجھ کو دی ہے اس سے تو اپنی آخرت بنا لے. یہ دعوت ہے, یہ دعوت ہے کہ اپنی دنیا سے آخرت بناؤ, کہ دنیا ختم ہوگی اور آخرت ختم نہیں ہوگی. آخرت کی دو صفتیں ہیں, ایک آخرت میں بہتری ہے اور ایک آخرت میں بقا ہے. یہ دو صفت آخرت کی ہے. والآخرت خیر وابقا, کہ آخرت کیا ہے؟ کہ آخرت بہتر ہے. آخرت بہتر ہے اگر کوئی بنائے تو, اور وہ باقی رہنے والی ہے, ختم ہونے والی نہیں ہے. دنیا ختم ہونے والی ہے اور اس میں بہتری بھی نہیں ہے. ہاں بہتری بھی ہے, بدتری بھی ہے, غم بھی ہے, خوشی بھی ہے, رات بھی ہے, دن ہے, دنیا ایسی ہے. ہاں مختلف چیزیں اس کے اندر ہے. اور آخرت, کہ آخرت بہتر ہے اور باقی رہنے والی ہے, ختم ہونے والی نہیں ہے. اس لیے ہم کو دعوت دی ہے کہ اپنی دنیا سے آخرت بنا لو. وابتغی فیما آتاک اللہ الدار الآخرہ, اور رسول اللہ صلی اللہ علیہ وسلم نے اور زیادہ وضاحت کے ساتھ ہم کو یہ پیغام دیا ہے کہ الکیش من دان نفسہ وعمل لما بعد الموت والعاجز من اتبع نفسہ ہواہا وتمنى علی اللہ الامانی. فرمایا باہوش و سمجھدار آدمی وہ ہے جو اپنی ذات پر قابو کرے. سمجھدار آدمی وہ ہے کہ جو اپنی ذات پر قابو کرے, یعنی وہ کام کرے جس سے اللہ راضی رہے, وہ کام نہ کرے جس سے اللہ ناراض رہے. تو سمجھدار آدمی وہ ہے جو اپنی ذات پر قابو کرے, یعنی وہ عمل لما بعد الموت, اور موت کے بعد جو چیز کام آوے وہ عمل آج کرے. اس کو سمجھدار کہا ہے, یہ سمجھدار ہے.
അതുകൊണ്ട് ദുനിയാവിന്റെ ജീവിതം അള്ളാഹു തആല നൽകിയിരിക്കുന്നത്, ഇതിലുള്ള അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് അള്ളാഹു തആല നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, ഈ ജീവിതം ആഖിറത്തിനെ സമ്പാദിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് ആഖിറത്തിനെ സമ്പാദിക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്ത് മനുഷ്യൻ, ചില ആളുകൾ ദുനിയാവിനെ എന്തു ചെയ്യും? ദുനിയാവിന് വേണ്ടി ഉപയോഗിക്കും. പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യും? ദുനിയാവിനെ ആഖിറത്ത് സമ്പാദിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതാണ് അല്ലാഹു തആല നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതിലേക്കാണ് ക്ഷണിക്കുന്നത്. ഈ ലോകത്ത് ജീവിതം തന്നു, അനുഗ്രഹം തന്നു, സമയം നൽകി, മക്കളും സമ്പത്തും എല്ലാം നൽകി. ഇങ്ങനെ കുറേ കാര്യങ്ങൾ മനുഷ്യൻ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല അവന്റെ കലാമിൽ കൂടി പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഈ അനുഗ്രഹങ്ങളെ നിങ്ങൾ ആഖിറത്തിനെ സമ്പാദിക്കാൻ വേണ്ടി, ആഖിറത്തിനെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ ഇതിനെ ഉപയോഗിക്കണം. وَابْتَغِ فِيمَا آتَاكَ اللَّهُ الدَّارَ الْآخِرَةَ وَلَا تَنْسَ نَصِيبَكَ مِنَ الدُّنْيَا وَأَحْسِنْ كَمَا أَحْسَنَ اللَّهُ إِلَيْكَ എന്ന ആയത്തിൽ കൂടി അല്ലാഹു തആല പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയതിൽ കൂടി ആഖിറത്തിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നു, അതിലെ സമ്പാദിക്കും, ആഖിറത്തിന്റെ ജീവിതത്തിന്റെ വിജയത്തെ നിങ്ങൾ ലക്ഷ്യമാക്കി. കാരണം ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമാണ്, ഇവിടുത്തെ അവസ്ഥകൾ മാറി മാറി വരും. ഇവിടെ സന്തോഷവുമുണ്ട്, ദുഃഖവുമുണ്ട്, പ്രശ്നങ്ങളുമുണ്ട്, അനുഗ്രഹങ്ങളുമുണ്ട്, പ്രയാസങ്ങളുമുണ്ട്. ഇതെല്ലാം കലർന്ന ഒരു ജീവിതമാണ്, പരീക്ഷണം നിറഞ്ഞ ഒരു ജീവിതമാണ്. എന്നാൽ ആഖിറത്തിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, വൽആഖിറത്തു ഖൈറും വഅബ്ഖ, ആഖിറം ഖൈറുമാണ്, നല്ലതുമാണ്, അത് അവശേഷിക്കുന്നതുമാണ്. അവിടുത്തെ വിജയം എന്നേക്കുമുള്ള വിജയമാണ്. അപ്പൊ അതിന്റെ മഹത്വങ്ങളാണ് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിരിക്കുന്നത്. എന്നിട്ട് ഈ ലോകത്തെ ജീവിതത്തിൽ മനുഷ്യൻ തന്റെ ജീവിതത്തെ, ആ ജീവിതത്തിൽ അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളെ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ആഖിറത്തിനു വേണ്ടി സമ്പാദിക്കുക. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമുക്ക് ഹദീസിൽ കൂടി മനസ്സിലാക്കി തരുന്നു, അൽ കയ്യിസു മൻദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ബുദ്ധിമാൻ ആരാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ. മനുഷ്യൻ പല രീതിയിൽ ജീവിക്കുന്നു, പക്ഷെ ചില ആളുകൾ ബുദ്ധി ഉപയോഗിച്ച് അവർക്ക് ഗുണകരമായ കാര്യങ്ങളിലേക്ക് അവരുടെ ജീവിതത്തെ, സമയത്തെ, കാര്യങ്ങളെ തിരിച്ചുവിടുന്നു. പക്ഷെ ഒരു യഥാർത്ഥ ബുദ്ധിമാൻ ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. ഈ ഹദീസിൽ കൂടി ബുദ്ധിമാൻ ആരാണ്? മൻ ദാന നഫ്സഹു അമില ലിമാ ബഅദൽ മൗത്ത്, തന്റെ നഫ്സിനെ, തന്റെ ആഗ്രഹങ്ങളെല്ലാം, തന്റെ ജീവിതത്തിലുള്ള തന്റെ താല്പര്യങ്ങളെല്ലാം നിയന്ത്രിച്ച് മരണത്തിന് ശേഷം വരുന്ന ആഖിറത്തിന്റെ ജീവിതത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നോ ആ മനുഷ്യനാണ് ബുദ്ധിമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആ അറിയിപ്പ്, ആ ക്ഷണം, ഇതിലേക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തെ ജീവിതം അള്ളാഹു തആല നൽകി, അനുഗ്രഹങ്ങൾ നൽകി. പക്ഷെ ഇതിൽ കൂടി യഥാർത്ഥമായ കാലാകാലത്തെ ജീവിതത്തിലെ വിജയം, അതിനുവേണ്ടി എന്താണ്? മന്ദാന നഫ്സഹു, തന്റെ നഫ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തന്റെ ജീവിതത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ചാക്കി തീർക്കലാണ്. അള്ളാഹു തആല ഏതൊന്നാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് തന്റെ ജീവിതത്തെ തിരിച്ചുവിടുക. അതിൽ കൂടി കാലാകാലത്തെ വിജയം, കാലാകാലത്തെ സന്തോഷം അള്ളാഹു തആല വാഗ്ദാനം ചെയ്യുകയാണ്.
تو ہمیں آخرت کے بارے میں پوری طرح آگاہ کر دیا گیا ہے کہ ہم میں کا ہر آدمی روز روز اپنے آخرت کی طرف جا رہا ہے، اس لیے اس کو آخرت بنانی ہے. اور یہی سمجھداری کی بات ہے، جیسے میں نے عرض کیا حضرات صحابہ کرام یہ فرمایا کرتے تھے کہ انما هممنا الاخرہ وليست هممنا الدنیا، کہ ہمارے عزائم، ہمارے ارادے، ہمارے حوصلے آخرت بنانے کے ہیں، دنیا بنانے کے نہیں ہیں. دنیا آئے گی جائے گی، گزر جائے گی، وہ تو متاع ہے، گزارے کا سامان ہے. دنیا کے دو ہی حیثیت ہے، ایک تو دنیا کی حیثیت متاع، انما هذه الحياة الدنيا متاع، کہ دنیا کیا ہے کہ متاع، یعنی گزارے کا ایک سامان ہے، گزارے کی ایک جگہ ہے. لاکھوں روپے کی بلڈنگ بناؤ لیکن رہے گا اتنا جتنی زندگی ہے. ہاں، لاکھوں روپے کا کھانا بناؤ لیکن کھانا اتنا کھائے گا جتنا پیٹ میں گنجائش ہے. کیوں؟ کہ کل متاع الدنیا قلیل، کہ دنیا کا نفع بہت تھوڑا ہے. یہ بتایا کہ اس کا نفع بہت تھوڑا، آدمی جمع تو کرے گا لیکن اس کا نفع، کہ اس کا نفع تھوڑا. کل متاع الدنیا قلیل، اور آخرت، والآخرت خیر وابقا، آخرت کہ بہت بہتر ہے اور باقی رہنے والی چیز ہے. اس لیے ہم کو آخرت کی طرف دعوت دی ہے، اور آخرت بنانے کے لیے ہم کو اسباب دیے ہیں کہ اپنی دنیا سے اپنی آخرت بناؤ. ایک قسم انسانوں کی وہ ہوتی ہے جو دنیا سے دنیا بناوے، دنیا سے دنیا بناوے، اور ایک قسم وہ ہوتی ہے جو دنیا سے اپنی آخرت بناوے. और तीसरी किस्म वो होती है कि वो दुनिया से दुनिया भी नहीं बनाते, अपनी दुनिया बर्बाद करते हैं, अपनी दुनिया बर्बाद करते हैं, किसी मसलहत में वो दुनिया इस्तेमाल नहीं होती। इसलिए हमको दावत दी है कि अपनी दुनिया से अपनी आखिरत बना लो। क्यों? कि आखिरत हमेशा हमेशा के लिए है, और वहां दो जगह में से एक जगह तय है। ये कहा कि दो जगह में से एक जगह आदमी के लिए तय है। फवल्लदी नस्सु मुहम्मदिन बियदिही मा बादल मौत दारुन इल्लल जन्नतु अविन्नार। कि मैं अल्लाह की कसम खाकर ये बात आप लोगों को सुनाता हूं, हुजूर फरमाते हैं कि आदमी के मरने के बाद उसका ठिकाना या जन्नत बनेगी या दोजख बनेगी, तीसरी जगह नहीं है, तीसरी जगह नहीं है, एक ही जगह, या जन्नत बने या दोजख बने। इसलिए मेरे दोस्तों, सोचने की, समझने की और फिक्र करने की बात है कि हर आदमी सोचे कि मैं अपनी दुनिया से आखिरत बना रहा हूं या आखिरत बिगाड़ रहा हूं। हाँ, मैं अपनी दुनिया में अपनी आखिरत बना रहा हूं या बिगाड़ रहा हूं। अल्लाह ताला नबियों के जरिए से जो दावत देते हैं, जो तालीम देते हैं, जो रहबरी करते हैं, वो ये हैं कि अपनी दुनिया से आखिरत बना लो। हाँ, अपनी दुनिया से आखिरत बना लो। कारून से भी यही बात कही थी। कारून को अल्लाह ने बहुत दुनिया दी थी, बहुत माल दिया था, और माल भी दिया और रहबरी भी दी कि वब तगी फीमा आताक अल्लाह दारल आखिरा, कि तुझको अल्लाह ने दिया है, तू अपनी आखिरत बना ले। फिर इन आयतों को, इन बातों को अल्लाह ने हमारे लिए भी उतारा ताकि तमाम दुनिया के मालदारों को ये रहबरी हो जावे, तमाम दुनिया के मालदारों को ये रहबरी हो जावे कि वो अपनी दुनिया से अपनी आखिरत बनावे।
आखिरत जीवितम अदान नम्मुडे लक्ष्यम। ബഹുമാനപ്പെട്ട സഹാബാക്ക് റളിയല്ലാഹു തആലാനു മജ്മഈൻ അവർ ഈ കാര്യം എപ്പോഴും പറയുമായിരുന്നു, ഇന്നമാ ഹിമമുന അൽ ആഖിറ വലൈസത് ഹിമമുന ദുനിയ, ഞങ്ങളുടെ ഉദ്ദേശം, ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അത് ആഖിറത്താണ്, അല്ലാതെ ഈ ലോകത്ത് ജീവിക്കുക, ഇവിടുത്തെ ജീവിതം ഇതൊരിക്കലും നമ്മുടെ ലക്ഷ്യമല്ല എന്ന് സഹാബാക്ക് റളിയല്ലാഹു തആലാനു മജ്മഈൻ അവരുടെ ജീവിതത്തിൽ അവർ പറയുകയും ചെയ്തു, അവരുടെ ജീവിതത്തിൽ അത് പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് ആഖിറത്തിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞതാണ്, ദുനിയാവിന്റെ വസ്തുക്കളെ കുറിച്ച്, ഇവിടുത്തെ ജീവിതത്തെ കുറിച്ച്, മത്താ, ഒരു ഉപയോഗ വസ്തുവായിട്ട് മനുഷ്യൻ ഈ ലോകത്ത് കുറച്ചു നാൾ അല്ലാഹു തആല അയച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കുറഞ്ഞ കാല ജീവിതത്തിൽ മനുഷ്യന് ഉപയോഗിക്കാനുള്ള ചില വസ്തുക്കൾ മാത്രമാണ് ഇവിടെ. അവന്റെ ജീവിതം കഴിഞ്ഞുകൂടാനുള്ള, ആ കഴിഞ്ഞുകൂടുന്നതിന് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള വസ്തുക്കൾ മാത്രമാണ്. ഒരിക്കലും ഇതിനെ ആശ്രയിക്കാൻ പറ്റുകയില്ല, ഇതൊരിക്കലും നിലനിൽക്കുകയില്ല, കുറഞ്ഞതാണ്. അള്ളാഹു തആല പറയാണ്, ദുനിയാവിന്റെ വസ്തുക്കൾ, ദുനിയാവിന്റെ ഉപയോഗ വസ്തുക്കൾ, ഇന്ന് നിങ്ങൾ കാണുന്ന ഇതെല്ലാം വളരെ കുറവാണ്. എത്ര വലിയൊരു വീട് ഒരു മനുഷ്യൻ ഉണ്ടാക്കി, പക്ഷെ അതിൽ ജീവിക്കുന്നത് അവന്റെ ജീവിതകാലം മാത്രമേ അതിനകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. കുറെ കൂടുതൽ ആഹാരം, നല്ല ആഹാരം ഉണ്ടാക്കി മനുഷ്യൻ, പക്ഷെ എത്ര ഒരു മനുഷ്യന് ഭക്ഷിക്കാൻ പറ്റുമോ അത്രേ ഭക്ഷിക്കാൻ പറ്റുള്ളൂ. വളരെ കുറഞ്ഞ അളവാണ് ഈ ലോകത്ത് മനുഷ്യന് ആവശ്യമായിട്ടും ആ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്നത്, ആ വളരെ പരിമിതമായ ഒരു അളവിൽ മാത്രമേ സാധിക്കുള്ളൂ. അതിൽ കൂടി കൂടുതൽ ആർക്കും സാധിക്കില്ല. എത്ര ജീവിച്ചാലും, എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും, എത്ര സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയാലും, എന്തെല്ലാം മനുഷ്യനെ ഒരുമിച്ച് കൂട്ടിയാലും, അവന്റെ ജീവിതം, ആ ജീവിതത്തിന്റെ ഉള്ളിൽ അവന് പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യന് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. ബാക്കിയെല്ലാം അവന് വിട്ടിട്ട് പോകും, ബാക്കിയെല്ലാം മറ്റുള്ളവർക്ക് വിട്ടിട്ട് പോകും. ഇതാണ് അള്ളാഹു തആല ഈ ലോകത്തെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞത്, ഒരു മത്ത എന്ന് പറഞ്ഞാല് ഖുർആൻ ഷരീഫിൽ കൂടി അള്ളാഹു തആല പറഞ്ഞ മനുഷ്യന് ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ. ഇതൊരിക്കലും ലക്ഷ്യമല്ല, ഒരിക്കലും ഇത് ശാശ്വതമല്ല. ശാശ്വതമായ ജീവിതം അത് ആഖിറത്തിലാണ്. അവിടുത്തെ വിജയം അതാണ് യഥാർത്ഥമായ വിജയം. അവിടുത്തെ ജീവിതം കാലാകാലത്തെ ജീവിതമാണ്, എന്നേക്കുമുള്ള ജീവിതമാണ്. ഒരു ഹദീസിൽ വരുന്നു, ഒരു മനുഷ്യന് വരാനിരിക്കുന്ന ആഖിറത്തിന്റെ ജീവിതത്തിൽ രണ്ടാൽ ഒരു അവസ്ഥയാണ്, ഒന്നുകിൽ സ്വർഗത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ നരകത്തിന്റെ അവസ്ഥ. ഈ രണ്ടാൽ ഒരു അവസ്ഥയിലേക്കാണ് മനുഷ്യൻ പോകുന്നത്, മൂന്നാമത്തെ ഒരു അവസ്ഥയില്ല. ഒന്നുകിൽ വിജയം, ആ വിജയം എന്നേക്കുമായ വിജയം, എന്നേക്കുമായുള്ള സന്തോഷം, ഇല്ലെങ്കിൽ പരാജയമാണെങ്കിൽ എന്നേക്കുമായുള്ള പരാജയം. അപ്പൊ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ്, ഈ ലോകത്തെ വസ്തുക്കളെ അതിനുവേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ബുദ്ധിമാനായ മനുഷ്യന്റെ ലക്ഷണം. അവൻ ഈ ലോകത്ത് അല്ലാഹു തആല അവന് നൽകുന്ന വസ്തുക്കളെ അതിനെ ഉപയോഗിച്ച് അവൻ ആഖിറത്തിനെ സമ്പാദിക്കും, ആഖിറത്തിലെ വിജയത്തിലേക്ക് അവൻ ലക്ഷ്യമാക്കും, അതിനുവേണ്ടി പരിശ്രമിക്കും. അതിനുവേണ്ടിയാണ് ഈ ലോകത്തെ ജീവിതം അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. ആഖിറം അത് എന്നേക്കും നിലനിൽക്കുന്നതും എന്നേക്കും അവശേഷിക്കുന്നതുമാണ്. ദുനിയാവിന്റെ ജീവിതം അത് താൽക്കാലികമാണെന്ന് അല്ലാഹു തആല ഖുർആൻ ഷരീഫിൽ കൂടി, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കൂടിയെല്ലാം അല്ലാഹു തആല പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്.
اللہ نے ہم کو آخرت بنانے کے سامان میں سے یہ دیا ہے, سب سے پہلے ہم کو ایمان دیا ہے کہ آخرت ایمان سے بنے گی, دنیا ایمان کی وجہ سے سلامت رہے گی. ایمان کی تاثیر ہے یہ کہ دنیا میں اگر ایمان پھیل جائے گا تو دنیا کی سلامتی ہوگی, اور اگر ایمان لے کر دنیا سے آخرت میں گیا تو آخرت کی کامیابی ہو جائے گی. اس لیے ہم کو پہلی نعمت جو اللہ تعالیٰ نے دی ہے وہ ایمان کی نعمت دی ہے, اپنے آخرت بنانے کے لیے اور دنیا سنوارنے کے لیے. ایمان لا الہ الا اللہ محمد رسول اللہ, یہ ایمان کا کلمہ ہے, یہ ایمان کا کلمہ ہے. آپ جانتے ہیں کلمہ عربی زبان کا لفظ ہے, اس کے معنی بول, زبان کا بول, اس کو کلمہ کہتے ہیں. دنیا میں جتنے کلمات بولے جاتے ہیں ہر کلمے کے ساتھ, ہر بول کے ساتھ ایک ذمہ داری اور محنت ہوتی ہے. آپ غور کریں اس پر کہ جتنے بول بولے جاتے ہیں, جتنے کلمات بولے جاتے ہیں, ان کلمات کے ساتھ کام ہوتا ہے, ذمہ داری ہوتی ہے. جیسے تجارت ایک بول ہے, ایک کلمہ ہے, اس کے ساتھ لمبا چوڑا کام ہے. دنیا میں تجارت کے لیے کتنے لمبی چوڑی محنت ہوتی ہے, کتنے کارخانے ہیں, کتنے بازار ہیں, اور پتہ نہیں کیا کیا ہے. کیوں؟ تجارت ایک بول, اس بول کے ساتھ ایک لمبا چوڑا کام ہے. ایسے زراعت, ایسے وزارت, ایسے حکومت, جتنے بول ہوتے ہیں اس بول کے ساتھ کام ہوتا ہے تاکہ اس کا نفع ملے. اگر اس بول کے ساتھ وہ کام نہ ہوا تو اس کا نفع نہیں ہوگا. ہم کو ایمان دیا ہے لا الہ الا اللہ, یہ ایک بول ہے, اس بول کے ساتھ ہم کو کام بھی دیا گیا ہے. حدیث میں ہے کہ لا تزال لا الہ الا اللہ تنفع من قالها, یہ لا الہ الا اللہ اپنے کہنے والے کو نفع دیتا رہے گا, نقصان سے بلا سے بچاتا رہے گا. یہ بشارت ہے ایمان کی کہ یہ کلمہ لا الہ الا اللہ اپنے کہنے والوں کو, اپنے ماننے والوں کو بشارتیں دے گا, بلاؤں سے, بیماریوں سے, مصیبتوں سے بچاتا رہے گا. شرط یہ ہے کہ اس کا حق ادا ہو جائے. یہ کہا, یہ ذمہ داری کی بات آئی ہے کہ شرط یہ ہے کہ کلمے کی ذمہ داری ہے, کہ کلمے کی ذمہ داری یہ ہے کہ ہماری زندگی کلمے والی بنے, یعنی ایمان والی بنے. اللہ تعالیٰ نے انسانوں کو اور جناتوں کو عبادت کے لیے پیدا کیا ہے کہ وہ دنیا میں جا کر کے اللہ کی عبادت کریں گے, اپنی جانی مالی تمام طاقتوں کو اللہ کی مرضیات پر استعمال کریں گے. یہ بتایا زندگی کا مقصد کہ میں نے انسانوں کو, جناتوں کو صرف اور صرف اپنی عبادت کے لیے پیدا کیا ہے. اس لیے عبادت کو صحیح ہونے کے لیے, عبادت کے قبول ہونے کے لیے سب سے پہلی شرط ہے کہ آدمی کی زندگی میں ایمان آوے. کہ اس کی زندگی میں ایمان آیا تو اس کی عبادت قبول ہے, اس کی عبادت صحیح ہے. ہاں, ایمان اور علم, یہ دو بڑی چیزیں اللہ تعالیٰ نبیوں کے ذریعے سے امتوں کو دیتے ہیں. ایک ایمان دیتے ہیں, ایک علم دیتے ہیں. ایمان اللہ کے تعلق کا نام ہے کہ اللہ سے تعلق پیدا کرو. اللہ نے تم کو پیدا کیا ہے, اللہ تم کو روزی دیتا ہے, تمہاری ضرورتیں پوری کرتا ہے, تو اپنا تعلق اللہ تعالیٰ کے ساتھ صحیح کرو. کہ اللہ تعالیٰ سے تعلق صحیح کرنے کا کیا مطلب ہے؟ کہ جن باتوں کے کرنے کا اللہ نے حکم دیا ہے ان باتوں کو پورا کرو, اور جن باتوں سے بچنے کے لیے کہا ہے ان باتوں سے اپنے آپ کو بچاؤ. اگر یہ بات ہوئی تو دنیا کے حالات بھی صحیح ہو جائیں گے اور آخرت کے حالات بھی صحیح ہو جائیں گے. یہ انعام ہے کہ اگر اللہ سے تعلق صحیح ہوا تو دنیا کے حالات بھی صحیح ہو جائیں گے اور آخرت کے حالات بھی صحیح ہو جائیں گے. ബുസുർഗോ ഫർമായാഹ്ലാഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈനഹുബൈ معاملہ اللہ سے بگاڑیں گے تو پھر سب کے ساتھ بگاڑ ہی بگاڑ آئے گا. ہاں کیوں؟ کیا معاملہ اللہ سے بگاڑا ہے, اس لیے دعوت دی ہے ایمان دے کر کے کہ اپنا معاملہ اللہ تعالیٰ کے ساتھ صحیح کرو. ہمارا معاملہ اللہ تعالیٰ کے ساتھ عبادت اور اطاعت کا ہے, ہم کو اللہ نے عبادت اور اطاعت کے لیے پیدا کیا ہے. اور دنیا میں جو انبیاء کرام آتے ہیں, آئے ہیں پہلے, حضور صلی اللہ علیہ وسلم سے پہلے, وہ اطاعت کی دعوت دینے کے لیے آئے ہیں. وما ارسلنا من رسول الا ليطاع باذن اللہ, کہ ہم نے جب کبھی کوئی رسول زمین پر بھیجا ہے تو اس مقصد کے لیے بھیجا ہے کہ وہ رسول زمین پر آ کر کے لوگوں کو اللہ کی اطاعت اور تابع داری کی دعوت دے. جب لوگوں میں اللہ کی اطاعت اور تابع داری والی زندگی آئے گی تو اللہ تعالیٰ ان کی زندگیوں کے حالات میں بہتری پیدا کریں گے.
اور اللہ تعالیٰ یہ لوگت آخرت نے سمباد وی ادی اللہ تعالیٰ اسباب نلکی അതിനുള്ള മാർഗങ്ങൾ നൽകി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സബബ് എന്താന്ന് വെച്ചാല് ഈമാനാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം. ആ ഈമാൻ ഇതിനുവേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സബബാണ്, ഏറ്റവും അതിനുള്ള വഴിയാണ്. ഈമാൻ കാരണമായ ആഖിറത്തിന്റെ ജീവിതത്തിന്റെ വിജയം, അതിന്റെ അടിസ്ഥാനം ഈമാനാണ്. ഇത് കാരണമായി ആഖിറത്തിന്റെ ജീവിതം വിജയകരമായി തീരും. ഈമാൻ കാരണമായി ദുനിയാവിന്റെ ജീവിതം സലാമത്തായി തീരും. സമാധാനമുള്ള ജീവിതം, രക്ഷയുടെ ജീവിതം ഈ ലോകത്തുണ്ടായിത്തീരും. ഇത് ഈ ഈമാനിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഈമാന്റെ കലിമ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു കലിമയാണ്. കലിമ എന്ന് പറഞ്ഞാൽ അറബിയിൽ പറയുന്നത് ഒരു വാക്കിന് പറയുന്നതാണ് കലിമ എന്ന് പറയുന്നത്. ഒരു വാക്ക്, ഈ ലോകത്ത് ധാരാളം വാക്കുകളുണ്ട്, പക്ഷെ ഓരോ വാക്കിനും ഒരു അർത്ഥവും അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രവർത്തനങ്ങളുമുണ്ട്. ഈ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതേപോലുള്ള ധാരാളം വാക്കുകളുണ്ട്. ഇതേപോലുള്ള ഒരു കലിമയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത്. ഈ ലോകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കച്ചവടം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, പക്ഷെ ഈ വാക്കുമായിട്ട് നമ്മൾ അതിന്റെ അർത്ഥം അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു വലിയ പരിശ്രമം, ഒരു ശൃംഖല തന്നെയുണ്ട് പരിശ്രമത്തിന്റെ, കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട്. ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ ആ വാക്കിന്റെ അർത്ഥം വളരെ വിശാലമായതാണ്. വലിയൊരു പരിശ്രമം അതിന്റെ പിന്നിലുണ്ട്. ഈ ലോകത്ത് നമ്മൾ കാണാറുണ്ട് എത്രയോ കച്ചവട സ്ഥാപനങ്ങൾ, എത്രയോ ഏർപ്പാടുകൾ, അതിലുള്ള മാർക്കറ്റുകൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത്ര വിശാലമായ ഒരു വലിയ മേഖല തന്നെയാണ് ഈ ഒറ്റ വാക്കിൽ അടങ്ങിയിരിക്കുന്നത്. ഇതേപോലെ കൃഷി എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ പറയുന്നു, അതിന്റെ പിന്നിൽ എത്രയോ സ്ഥലം, എത്രയോ പ്രവർത്തനം, എത്രയോ പരിശ്രമം അതിന്റെ പിന്നിലുണ്ട്. പറയുന്ന ഒരു വാക്കാണെങ്കിലും ആ വാക്കിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്ന വലിയൊരു പരിശ്രമത്തിന്റെ, നിരന്തരമായ ഒരു പരിശ്രമമാണ് അതിന്റെ പിന്നിലുള്ളത്. ഇതുപോലെ മറ്റേതെങ്കിലും ഒരു ഭരണം എന്ന് പറയുന്നു, ഒരു വാക്ക് പറയുന്നു, പക്ഷെ ഈ ഭരണം അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്ന എത്രയോ ആളുകളുടെ പ്രവർത്തനവും പരിശ്രമവും അതിന്റെ പിന്നിലുണ്ട്. ഇതേപോലുള്ള വാക്കുകൾ, ഇതേപോലെ ഒരു കലിമ എന്ന് പറയുന്ന ഒരു വാക്കാണെങ്കിലും ആ വാക്കിന്റെ പിന്നിൽ ഒരു ജീവിതകാലം നിലനിൽക്കുന്ന ഒരു പരിശ്രമം അതിന്റെ പുറയിലുണ്ട്. ഐമാനിന്റെ പരിശ്രമം, ഐമാൻ അനുസരിച്ചുള്ള ജീവിതം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം. ആര് ഈ കലിമ പറയുന്നോ അവൻ ആഖിറത്തിൽ വിജയിയായിത്തീരും. ഈ കലിമ അവന് പ്രയോജനം ചെയ്യും, ഈ ലോകത്തും പ്രയോജനം ചെയ്യും, ആഖിറത്തിലും പ്രയോജനം ചെയ്യും. ലാ തസാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തൻഫഉ മൻ ഖാലഹ വതറുദ്ദു അൻഹും അദാ എന്നുള്ള ഹദീസിൽ കൂടി വരുന്ന ഇലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമ ഈ പറയുന്ന ആൾക്ക് പ്രയോജനം ചെയ്തുകൊണ്ടേയിരിക്കും. ഇതുവരെ അതിന്റെ കടമകളെ അവഗണിക്കപ്പെടാതെ എടുത്തോളം കാലം ആ കലിമ അവര് പ്രയോജനം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ കലിമയുടെ പ്രയോജനം ഈ ലോകത്തെ ജീവിതത്തിലും അതിന്റെ പ്രയോജനമാണ്. ആഖിറത്തിലെ കലാകാല ജീവിതത്തിലും ഈ കലിമ അവര് പ്രയോജനം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈമാൻ എന്ന് പറയുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിജയം, ആഖിറത്തിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം, അവിടെയുള്ള വിജയത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈമാൻ ഉണ്ടായിത്തീരലാണ്. ഇതിന്റെ പരിശ്രമത്തിൽ കൂടി, ദാവത്തിന്റെ പരിശ്രമത്തിൽ കൂടി അതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈമാൻ ഉണ്ടായിത്തീരൽ. ഈമാൻ അതിനെ എന്താണ് അത് കാരണമായി പിന്നുണ്ടായിത്തീരേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഇത്താഅത്തുണ്ടായിത്തീരലാണ്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാ. ഓരോ പ്രവാചകനെയും അള്ളാഹു തആല അയച്ചത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കപ്പെടാൻ വേണ്ടിയാണ്. ജനങ്ങൾ ആ പ്രവാചകനിൽ നിന്നും മനസ്സിലാക്കി, അള്ളാഹുവിന്റെ കൽപ്പനകൾ മനസ്സിലാക്കി, ആ മനുഷ്യരുടെ ജീവിതത്തിൽ ഇത്താഅത്ത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുള്ള ജീവിതം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈമാൻ, ഇൽമ്, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അംബിയാക്കൾ അലൈഹി സ്വലാത്തു വസ്സലാം വഴി മനുഷ്യർക്ക് നൽകപ്പെടുന്ന വലിയ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈമാനും ഇൽമ് എന്ന് പറയുന്നത്. ഒന്ന് വിശ്വാസം, അള്ളാഹുള്ള വിശ്വാസം. രണ്ടാമത്തത് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള അറിവ്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, ജീവിതം എങ്ങനെ നയിക്കണം, ഇതിനെക്കുറിച്ചുള്ള അറിവെല്ലാം അള്ളാഹു തആല അംബിയാക്കൾ അലൈഹി സ്വലാത്തു വസ്സലാം വഴി നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഈമാനിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടത്. അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയായി തീരലാണ്. ഒരു മനുഷ്യൻ ഒരടിമയും അള്ളാഹുവുമായിട്ടുള്ള സൃഷ്ടാവായ അള്ളാഹുമായിട്ടുള്ള ആ ബന്ധം ശരിയായി കഴിഞ്ഞാൽ അവന്റെ ഈ ലോകത്തുള്ള ജീവിതം നന്നായിത്തീരും. മനസ്സലഹ മാ ബൈനഹു വബൈന അല്ലാഹ് അസ്ലഹ അല്ലാഹു മാ ബൈനഹു വബൈന ഖൽഖി. അത് ആര് അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള ബന്ധത്തെ ശരിയാക്കുന്നു, അള്ളാഹു തആല എന്തെയും അവന്റെയും മറ്റു സൃഷ്ടികളുടെയും ഇടയിൽ ഉള്ള ബന്ധം ശരിയാക്കി തീർക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരം, അല്ലെങ്കിൽ ഇതെല്ലാം ശരിയായി തീരാൻ വേണ്ടി നമ്മളും നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുമായിട്ടുള്ള ആ ബന്ധം ശരിയായി തീരലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈമാൻ അതിന് വേണ്ടിയുള്ളതാണ്, നമ്മളും അള്ളാഹുമായിട്ടുള്ള ബന്ധം ശരിയായി തീരുക. അപ്പൊ അതുകൊണ്ട് ഈ ഈമാൻ അള്ളാഹു തആല നമുക്ക് നൽകിയിരിക്കുന്നത്, ഈ ഈമാൻ ഇത് കാരണമായി നമ്മുടെ ദുനിയാവിന്റെ ജീവിതവും സമാധാനമായി തീരും, ഈ ദുനിയാവിന്റെ ജീവിതവും സന്തോഷമായിത്തീരും, നമ്മളും മറ്റു സൃഷ്ടികളുമായിട്ടുള്ള ബന്ധവും ശരിയായി തീരും, നമ്മളും അള്ളാഹുമായിട്ടുള്ള ബന്ധം ശരിയായി തീരാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈമാൻ എന്ന് പറയുന്നത്. പറയുന്ന കാര്യം മനസ്സിലാവുന്നു അതോ ഉറങ്ങുകയാണോ? അന്നെല്ലാരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളി, മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് മറുപടി പറയ നിഷാ, പറയുന്നത് കേൾക്കുന്ന മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ.
എല്ലാരും
ഒന്ന് ഉണർന്നിരുന്നോളി.
ഹസ്രത്ത് ഉമർ റളി അല്ലാഹു തആലാ ഒരു ബാത് കേട്ടേ തേ وہ اہم بات ہے. وہ بات یہ کہتے تھے حضرت عمر رضی اللہ عنہ فرماتے تھے کہ لوگ جیسی زندگی گزاریں گے ویسے مریں گے, وہ جیسے مریں گے ویسے قبروں سے اٹھیں گے. یہ فرماتے تھے کما تحیون تموتون وکما تموتون تبعثون. لوگ جیسے زندگی گزاریں گے ویسے مریں گے, وہ جیسے مریں گے ویسے اٹھیں گے. ایک بڑا مسئلہ ہے, یہ بڑا مسئلہ ہے. اس لیے دعوت اس بات کی ہے کہ ہماری زندگی کا رخ وہ اللہ کے اطاعت کی طرف ہو, کہ اطاعت والا بھی اٹھے گا اور معصیت اور گناہ اور کفر والا بھی اٹھے گا. ایک دفعہ جبرائیل حضور صلی اللہ علیہ وسلم کی خدمت میں آئے, آپ پریشان تھے, غمزدہ تھے. جبرائیل نے پوچھا آپ غمزدہ کیوں ہیں؟ فرمایا مجھ کو میری امت کی فکر ہے, مجھ کو میری امت کی فکر ہے, اس لیے میں غمزدہ ہوں. تو جبرائیل آپ کو لے کر ایک قبرستان میں لے گئے اور ایک قبر پر جا کر اشارہ کیا اس قبر کی طرف, اس مردے کو اٹھانے کے لیے. تو وہ مردہ قبر میں سے اٹھا, اس کا چہرہ کالا تھا اور وہ وحشت زدہ تھا, وہ ہائے ہائے کہہ رہا تھا. یہ دکھایا, پھر کہا واپس چلا جا, تو وہ واپس چلا گیا. پھر دوسری قبر پر اشارہ کیا, وہاں سے ایک بندہ اٹھا, اس کا چہرہ روشن چمکدار, وہ کہہ رہا تھا لا الہ الا اللہ. اسے کہا تم چلے جاؤ, تو وہ بھی چلے گئے. یہ کیا ہوا؟ فرمایا جیسے لوگ زندگی گزاریں گے ویسے اٹھیں گے، لوگ جیسے زندگی گزاریں گے ویسے اٹھیں گے اپنے قبروں میں سے، جیسے حضرت عمر فرما رہے تھے وہ. اس لیے میرے دوستو، اس دعوت کے ذریعے سے، اس محنت کے ذریعے سے اپنی زندگیوں کا رخ اللہ اور آخرت کی طرف کرنا ہے. یہ دعوت ہے، کہ دعوت زندگی کی ذمہ داریوں کو سمجھنے کا نام ہے، کہ میں دعوت کیا چیز ہے، تبلیغ کیا چیز ہے، کہ اپنی زندگی کی ذمہ داریوں کو ہر آدمی سمجھے کہ اللہ کی طرف سے میرے نام کیا کیا ذمہ داریاں ہیں جس کا مجھے قیامت میں سوال ہوگا. تو اپنی زندگی کی ذمہ داریوں کو سمجھنا اور اس کو اپنے عمل میں لانا تاکہ زندگی کی ذمہ داری پوری ہو جائے. زندگی ایک امانت ہے.
حضرت عمر رضی اللہ تعالیٰ عنہ അതേ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയുണ്ടായി. പറഞ്ഞു, കമാ തഹ്യൂന തമൂതൂൻ, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നോ, നിങ്ങളുടെ ജീവിതം എങ്ങനെ ആയിരിക്കുമോ, അതേ അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ മരണവും വരുന്നത്. എന്നിട്ട് പറഞ്ഞു, കമാ തമൂതൂന തുബാസൂൻ, നിങ്ങൾ പിന്നെ ഏത് അവസ്ഥയിൽ മരിക്കുന്നോ ആ അവസ്ഥയിലായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. എല്ലാവരും ഈ ലോകത്ത് ജീവിക്കുന്നു, എല്ലാവരും മരണപ്പെടും, എല്ലാവരും നാളെ രണ്ടാമതായിട്ട് ഖിയാമത്തിന്റെ ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. പക്ഷെ ഓരോ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും അന്നത്തെ ഈ ലോകത്തൊരു മനുഷ്യൻ തന്റെ ജീവിതം എങ്ങനെ നയിക്കുന്നു, ആ അവസ്ഥയിൽ മരിക്കുകയും ആ അവസ്ഥയിൽ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും. ഈ ലോകത്ത് ദീനനുസരിച്ച്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചു, അവരുടെ മരണം ആ രീതിയിലായിരിക്കും, അവരുടെ ഉയർത്തെഴുന്നേൽപ്പിക്കലും അതേരവസ്ഥയിലായിരിക്കും. ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ വിഷമത്തിലായിരുന്നു, ഇപ്പോഴും തങ്ങൾ ഉമ്മത്തിന്റെ ഫിക്രിലായിരുന്നു. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ അടുക്കൽ വന്നു, വന്നിട്ട് ചോദിച്ചു, തങ്ങൾ എന്താ വിഷമിച്ചിരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ നാളെ ഖിയാമത്തിലെ ആഖിറത്തിന്റെ അവസ്ഥകൾ എന്തായിരിക്കും, ഏത് അവസ്ഥയിലായിരിക്കും എന്റെ ഉമ്മത്ത്, ഈ വിഷയത്തിൽ ഞാൻ ചിന്താകുലനാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അവരേത് രീതിയിലാണോ ഈ ലോകത്ത് ജീവിക്കുന്നത്, ആ ഈ അവസ്ഥയിലാണ് അവരെ എഴുന്നേൽപ്പിക്കപ്പെടുന്നത്, അതിനെ കാണിച്ചുതരാമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഖബർസ്ഥാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഒരു ഖബറിന്റെ ഭാഗത്തേക്ക് ഇഷാറ ചെയ്തു, ആംഗ്യം കാണിച്ചു. ആ ഖബറിലുണ്ടായിരുന്ന ആള് എഴുന്നേറ്റ് നിന്നു. ആ മനുഷ്യന്റെ മുഖം ഇരുണ്ട്, വളരെ ഭയത്തോടുകൂടി, വിഷമത്തോടുകൂടി, വലിയ ഖേദകരമായ അവസ്ഥയിൽ ആള് പുറത്തേക്ക് വന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, തിരിച്ചു പോകാൻ വേണ്ടി കൽപ്പിച്ചു. ആ മനുഷ്യൻ ഖബറിലേക്ക് തന്നെ മടങ്ങിപ്പോയി. എന്നിട്ട് വേറൊരു ഖബറിൽ പോയി ഇതേപോലെ കാണിച്ചു. അപ്പൊ അവിടെ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേൽപ്പിക്കപ്പെട്ടു. വളരെ സന്തോഷത്തോടുകൂടി പ്രകാശപുരിതമായ മുഖവുമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ എഴുന്നേൽക്കുന്നുണ്ട്. വീണ്ടും ആംഗ്യം കാണിച്ചു, ആ മനുഷ്യൻ തിരിച്ചു പോയി ഖബറിലേക്ക് തന്നെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇതാണ് ഉമ്മത്തിന്റെ അവസ്ഥ, തങ്ങളുടെ ഉമ്മത്തിന്റെ അവസ്ഥ ഇതാണ്. ഏത് രീതിയിൽ മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്നോ ആ രീതിയിലായിരിക്കും നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. ആ മനുഷ്യന്റെ അമലുകൾ, ആ മനുഷ്യന്റെ പ്രവൃത്തികൾ, ആ മനുഷ്യന്റെ ജീവിതം, ഇതാണ് അടിസ്ഥാനം. ദാവത്തിന്റെ മുബാറക്കായ പരിശ്രമം എന്താണ്? ഈ മനുഷ്യൻ ഈ ലോകത്ത് ജീവിതത്തിൽ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്, തന്റെ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കലാണ്. ദാവത്തിന്റെ പരിശ്രമം, ഒരു പരിശ്രമം നടക്കുന്നു. ഈ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ഈ ഉത്തരവാദിത്തം മനുഷ്യൻ മനസ്സിലാക്കലാണ്, തന്റെ ഈ ലോകത്തുള്ള ജീവിതത്തിൽ തന്റെ ഉത്തരവാദിത്തം എന്താണ് എന്ന് മനസ്സിലാക്കി ആ ഉത്തരവാദിത്തങ്ങളെ പൂർത്തി, കാരണം ഒരു അമാനത്താണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ഈ അമാനത്തിനെ പൂർത്തീകരിക്കുക, അതെങ്ങനെയാണ്? അത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച രീതിയിൽ തന്റെ ജീവിതത്തെ ആക്കി തന്റെ ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിച്ച് ഈ അമാനത്തിനെ പൂർത്തീകരിക്കുക. എന്നാലെന്താവും? ആ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അതേ അവസ്ഥയിൽ മരണപ്പെടുകയും നാളെ ആഖിറത്തിൽ അതേ അവസ്ഥയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ഈ പരിശ്രമം.
تو میں کہہ رہا تھا زندگی کی ذمہ داریوں کو سمجھنا, اس کا نام تبلیغ و دعوت, کہ اپنی اپنی زندگی کی کیا ذمہ داری ہے. اس کو سمجھانے کے لیے اللہ تعالیٰ نے ہمیں ایک تو ایمان کی نعمت دی ہے, دوسرا اللہ تعالیٰ نے ہم کو علم کی نعمت دی ہے. حضور صلی اللہ علیہ وسلم کے ذریعے سے ہم کو ایمان بھی ملا ہے اور آپ کے ذریعے سے ہم کو علم بھی ملا ہے. ہاں, اللہ تعالیٰ نے آپ کو سب سے زیادہ علم دیا تھا, اولین آخرین کا علم دیا تھا امت کی رہبری کے لیے. تو ہم کو یہ دو چیزیں دی ہیں, ایک ایمان ملا ہے, اللہ کا تعلق, کہ اللہ سے ہمارا تعلق بندگی کا ہے اور عبادت کا ہے, اور کوئی تعلق نہیں ہے, اللہ کی کسی سے رشتہ داری نہیں ہے, کوئی خاندان نہیں ہے, لم یلد ولم یولد. اللہ سے جو تعلق ہمارا ہے وہ عبادت اور بندگی کا ہے, کہ عبادت کا تعلق ہے. یہ ہماری ذمہ داری ہے کہ زندگیوں کو عبادت والی بناؤ, جان استعمال کرنے میں, مال استعمال کرنے میں, ہر چیز کے استعمال کرنے میں ہم آزاد نہیں ہیں, ہم پابند ہیں. ہمارے پاس جو نعمتیں ہیں اس کی دو حیثیت ہے, وہ نعمتیں بھی ہیں اور امانتیں بھی ہیں. آنکھیں نعمت بھی ہے اور آنکھیں امانت بھی ہے, مال نعمت بھی ہے, مال امانت بھی ہے, اولاد امانت بھی ہے, اولاد نعمت بھی ہے. تو جتنی نعمتیں ہمیں نظر آتی ہیں وہ جس طرح نعمتیں ہیں ایسے وہ اللہ کی امانتیں بھی ہیں. امانتوں کی حفاظت کرنی ہے, اور امانتیں اس لیے بھی ہے تاکہ زندگی کی ذمہ داریوں کو پوری کرے. ہاں, کیوں کہ ایک دن حساب کتاب کا بھی اللہ نے رکھا ہے کہ سارے لوگ ہمارے پاس آئیں گے, الینا ایابہم ثم ان علینا حسابہم, کہ سارے دنیا کے لوگوں کو میرے پاس اللہ کے کہتے آنا ہے اور میں ان سب کا حساب دیکھوں گا. تو زندگی ذمہ داریوں کا نام ہے, اس لیے ہم کو زندگی کی ذمہ داریوں کو سمجھنا ہے کہ اللہ تعالیٰ نے ہم پر کیا کیا ذمہ داری ڈالی ہے.
پونڈے ایمان എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തത്തെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ദാവത്തിന്റെ പരിശ്രമം, അതാണ് പറഞ്ഞത്. അപ്പൊ ഇതിനുവേണ്ടി ഉത്തരവാദിത്തത്തെ മനസ്സിലാക്കി ഈ അമാനത്ത് പൂർത്തിയാക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈമാനാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാനിൽ കൂടി അള്ളാഹുമായിട്ട് നമ്മുടെ ബന്ധം ശരിയാക്കി തീർക്കലാണ്. അള്ളാഹും അടിമയായിട്ടുള്ള ബന്ധം എന്താണ്? അടിമത്വത്തിന്റെ ബന്ധമാണ്, ഇബാദത്തിന്റെ ബന്ധമാണ്, അല്ലാതെ പ്രത്യേകമായ ബന്ധം ആരുമായിട്ടും ഇല്ല. കുടുംബം എന്തോ ഇല്ല, ലം യലിദ് വലം യൂലദ്, അള്ളാഹുവിന് സന്താനങ്ങളില്ല, അള്ളാഹു തല മറ്റാരെ സന്താനവുമല്ല, അവൻ ഏകനാണ്. അവന്റെ അടിമകളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സൃഷ്ടാവും അടിമകളും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധം എങ്ങനെയാണ് നിലനിർത്തുന്നത്? അത് അള്ളാഹുവിന്റെ ഇബാദത്തിൽ കൂടിയാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ കൂടിയാണ്. ഈ ലോകത്ത് അള്ളാഹു തല നൽകിയിരിക്കുന്ന വസ്തുക്കളെല്ലാം ഇതെല്ലാം അനുഗ്രഹവുമാണ്, അമാനത്തുമാണ്. ഇതിൽ കൂടി ആ അനുഗ്രഹത്തെ എന്താക്കണം? അതിനെ അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കാൻ വേണ്ടി ചെലവഴിക്കണം, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി ചെലവഴിക്കണം. അങ്ങനെ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഈ മനുഷ്യനെത്തിക്കഴിയുമ്പോൾ ആ മനുഷ്യനവിടെ വിജയിയായി തീരണം. കാരണം ഈ ലോകത്തെ ജീവിതത്തിന്റെ ഹിസാബ് ആ മനുഷ്യനോട് ഉണ്ടാവും. ഒരു സമയം അള്ളാഹു തല നൽകി, സന്ദർഭം നൽകി, ജീവിതം നൽകി, അനുഗ്രഹങ്ങൾ നൽകി, ഒരു അമാനത്തായിട്ട് അള്ളാഹു തല ഏൽപ്പിക്കുകയും ചെയ്തു. ഈ ഉത്തരവാദിത്തത്തെയും അമാനത്തിനെയും പൂർത്തീകരിച്ചുകൊണ്ട് രണ്ടാമതായി മനുഷ്യൻ തിരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ പോകേണ്ടതാണ്, അള്ളാഹുവിന്റെ അടുക്കൽ എത്തിച്ചേരേണ്ടതാണ്. അപ്പൊ അവിടെ ഇതിനെക്കുറിച്ച് ഹിസാബ് ഉണ്ടാവും. ഇന്ന ഇലൈന ഇയാബഹും ثم ان علينا حسابه. അള്ളാഹുവിന്റെ അടുക്കിലേക്ക്, നമ്മളിലേക്കാണ് മനുഷ്യന്റെ തിരിച്ച് മടങ്ങി വരൽ. എല്ലാവരും ഈ ലോകത്ത് വരുന്നു, ജീവിക്കുന്നു, പക്ഷെ അവസാനം എല്ലാവരും മടങ്ങി തിരിച്ചു പോകുന്നത് അള്ളാഹുവിന്റെ അടുക്കിലേക്കാണ്. ആ തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹു തആല പറയുകയാണ്, ثم ان علينا حسابه, അവരുടെ കണക്കുകൾ ചോദിക്കുന്ന ഉത്തരവാദിത്വം അള്ളാഹു തആല ചെയ്യും എന്ന് അള്ളാഹു തആല ഖുർആൻ ഷരീഫിൽ കൂടി പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്ത് അള്ളാഹു തആല തന്നിരിക്കുന്ന അനുഗ്രഹം, അതിനുവേണ്ടി ഈ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി പൂർത്തീകരിക്കാൻ വേണ്ടി ഒന്ന് അള്ളാഹു തആല ഈമാൻ തന്നു, രണ്ടാമത്തെ അള്ളാഹു തആല ഇൽമു നൽകുകയുണ്ടായി. ഈമാനും ഇൽമും ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈമാനിൽ കൂടി അള്ളാഹുവിന്റെ അള്ളാഹുമായിട്ടുള്ള ബന്ധം ശരിയാക്കൽ, ഇൽമിൽ കൂടി നമ്മുടെ ജീവിതങ്ങളെ ശരിയാക്കിയെടുക്കൽ, ഇതാണ് ഈ ലോകത്തേക്ക് അള്ളാഹു തആല നമ്മളെ അയച്ചതിന്റെ ലക്ഷ്യം. ഇതാണ് ഇതിനെ മനസ്സിലാക്കലും ഇതിനെ പൂർത്തീകരിക്കലും. ആ ഉത്തരവാദിത്തത്തെ മനസ്സിലാക്കി ഉത്തരവാദിത്തം പൂർത്തീകരിച്ച് അള്ളാഹു തആല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത് പൂർത്തീകരിക്കുക, ഇതിനുവേണ്ടിയാണ് ഈ ജീവിതം. ഇത് മനസ്സിലാക്കാനും ഇത് ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ദാവത്തിന്റെ മുബാറക്കായി പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
تم نے کہہ رہا تھا کہ دعوت اور تبلیغ اپنی زندگی کی ذمہ داریوں کے سمجھنے کا نام ہے کہ ہماری زندگی کی کیا ذمہ داری ہے. تو پہلی ذمہ داری یہ ہے کہ ہر آدمی اپنی ذات سے اپنے آپ کو دیندار بناوے. یہ پہلی ذمہ داری ہے کہ ہر آدمی اپنی ذات سے اپنے آپ کو دیندار بناوے, اتنا ایمان بناوے اپنا کہ وہ ایمان اس کو اللہ کے فرائض ادا کراوے, اللہ کے حرام سے بچائے, اور اس پر جو جو حقوق دنیا میں آتے ہیں وہ حقوق ادا کراوے. ایسا ایمان بنانا ضروری ہے. لا الہ الا اللہ محمد رسول اللہ کا یہ تقاضا ہے. یہ ایمان کی دعوت ہے تبلیغ, کہ اپنا ایمان اپنا یقین اور خدا کا خوف اپنے اندر اتنا پیدا کرنا ہے کہ اللہ کے فرائض ادا ہو جائیں. نماز, روزہ, زکوٰۃ, حج, حلال کمانا, دوسروں کے حقوق ادا کرنا, یہ فرائض کہلاتے ہیں. ایمان میں طاقت ہوگی تو یہ فرائض ادا ہوں گے, ایمان میں طاقت نہیں ہوگی تو یہ فرائض ادا نہیں ہوں گے, اس میں کوتاہی ہوگی. اذان بھی سنیں گے اور مسجد میں نہیں آئیں گے. جی ہاں, مال بھی ہے اور زکوٰۃ کا حساب پورا نہیں ادا ہوگا. جی ہاں, اس لیے پہلی طاقت جو پیدا کرنی ہے وہ اپنے ایمان میں قوت پیدا کرنی ہے, خدا کا اتنا خوف پیدا کرنا ہے کہ وہ ہمیں اللہ کی مرضیات پر چلاوے, نامرضیات سے بچاوے, اللہ کی رحمتوں کا امیدوار بنانا ہے کہ میرا اللہ بڑا مہربان ہے. رحمت کی امید ہوگی تو بندہ اطاعت کی طرف چلے گا, کیونکہ اطاعت رحمت کا ذریعہ ہے. اطیعوا اللہ واطیعوا الرسول لعلکم ترحمون, اطاعت کرو اللہ رسول کی تاکہ تم پر رحم ہو جائے. تو رحم کا ذریعہ جو ہے وہ اطاعت ہے. اس لیے اپنے ایمان میں یہ چیزیں پیدا کرنی ہے تاکہ وہ ایمان ہمیں زندگی کی ذمہ داریاں پوری کراوے, فرائض ادا ہو جاوے, حرام سے بچنا نصیب ہو جاوے, اور جو جو حقوق اللہ کی طرف سے ہم پر آتے ہیں دنیا میں وہ ادا ہو جاوے, کیونکہ دنیا دار الحقوق ہے. یہاں حقوق آئیں گے اللہ کے, رسول کے, کتاب کے اور دوسرے, یہ حقوق ادا کرنے کی جگہ ہے اور آخرت بدلہ پانے کی جگہ ہے. اس لیے ہم کو ایمان دیا اور علم دیا تاکہ ہر آدمی اپنا دین سیکھے, اور سیکھ کر کے یہ معلوم پڑے کہ مجھ پر کیا کیا حقوق ہیں. تو میں نے کہا پہلی ذمہ داری اپنے آپ کو دیندار بنانے کی ہے. یا ایھا الذین آمنوا قوا انفسکم واہلیکم نارا, اے ایمان والو اپنے آپ کو, یہ پہلا, اپنے آپ کو دوزخ کی آگ سے بچاؤ. پہلی ذمہ داری کہ ہر آدمی اپنے آپ کو دوزخ سے بچنے کی پیروی اور کوشش کرے کہ اپنے آپ کو دوزخ سے بچاؤ. یا ایھا الذین آمنوا قوا انفسکم, دوسرے نمبر میں کہ اپنے متعلقین کو دوزخ کی آگ سے بچاؤ. ہاں, اپنے متعلقین کو دوزخ کی آگ سے بچاؤ. یہ ذمہ داری کہ ہم دوزخ سے کیسے بچائیں گے, دوزخ تو دیکھی نہیں ہے, دوزخ تو نظر آتی نہیں ہے, تو کیسے بچائیں گے. حضرت علی فرماتے تھے کہ آیت کا مطلب یہ ہے, یا ایھا الذین آمنوا قوا انفسکم, کہ ایمان والو اپنے آپ کو بچاؤ, یعنی اپنے آپ کو دین سکھاؤ, اپنے آپ کو دین سکھاؤ, اپنے اہل و عیال کو دین سکھاؤ. وہ دین سیکھیں گے اور دین پر عمل کریں گے تو دوزخ سے بچنے کا سامان ہو جائے گا. تو میں ان کا پہلی ذمہ داری اپنے آپ کو, اپنے متعلقین کو دوزخ سے بچانا, یہ ہماری پہلی ذمہ داری. دوسری ذمہ داری ہماری یہ ہے کہ ہمارے ماحول میں دین آوے. جس ماحول میں ہم زندگی گزار رہے ہیں, 24 گھنٹے آنا جانا, کھانا کمانا, اس ماحول میں دین آوے. کیونکہ اس ماحول میں دین ہوگا تو ہم اپنے دین پر قائم رہیں گے, اس ماحول میں دین نہیں ہوگا تو دین پر قائم رہنا مشکل ہے. اس لیے اپنے ماحول کو دیندار بنانا. اور تیسری ذمہ داری, کہ تیسری ذمہ داری یہ ہے کہ ہم رسول صلی اللہ علیہ وسلم کی امت میں ہیں, آپ صلی اللہ علیہ وسلم سارے عالم کے لیے بھیجے گئے ہیں, ഹര തബക്കെ ഭേജേ ഗേ ഹെ ഹർ തബക്കെ ആപ്കെ പാസ് ഹിദായത് ഹെ താജറോ കാ തബക്ക ജമീന്ദാരോ കാ തബക്ക മദ്ദീറോ മസ്ദൂറോ കാ തബക്ക ഹക്കീമോ കാ തബക്ക ഹര തബക്കെ ആപ്കെ പാസ് ഹിദായത് കാ സാമാൻ ഹെ സാരേ ആലം കെ ആപ് ഭേജേ ഗേ ഹെ ഇസ്ലിയേ ഹമാരി ജിമ്മേദാരി ഭി സാരേ ആലം കെ ഇത്ബാർ സേ ഹെ കെ സാരേ ആലം മേ ഇസ് ദീൻ കോ സീഖ്തേ ഹുയേ ദുനിയാ മേ ആം കർന യേ ജിമ്മേദാരി ഹെ اپنی ذات کو دیندار بنانا اپنے ماحول کو دیندار بنانا اور عالم میں دین آوے اس کی فکر کرنا یہ ہماری ذمہ داری
ഈ ലോകത്തുള്ള ജീവിതം ഈ ജീവിതം ആഖിറത്തിന് വേണ്ടി തയ്യാറാകാൻ വേണ്ടിയാണ് ഈ ലോകത്ത് ഒരു ഉത്തരവാദിത്വം അള്ളാഹു തആല നൽകിയിരിക്കുകയാണ് കാരണം ഈ ദുനിയാവ് എന്ന് പറയുന്നത് ദാറുൽ ഹുക്കൂഖാണ് കുറെ ഉത്തരവാദിത്തങ്ങൾ കുറെ കടമകൾ മനുഷ്യന്റെ മേലുണ്ട് അതിന് അള്ളാഹുവിനോടുള്ള കടമകളുണ്ട് അള്ളാഹുവിന്റെ ദീനിനോടുള്ള കടമകളുണ്ട് മറ്റു മനുഷ്യരോടും മറ്റു സൃഷ്ടികളോടുള്ള കടമകളുണ്ട് അപ്പൊ പല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളും കടമകളോടുകൂടിയാണ് ഈ ലോകത്ത് മനുഷ്യനെ അയച്ചിരിക്കുന്നത് ഈ ദീൻ എന്ന് പറഞ്ഞാൽ ആ ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിക്കലാണ് ദാവത്തിന്റെ തബ്ലീഗിന്റെ മുബാറക്കായ പരിശ്രമം ഈ ഉത്തരവാദിത്തം മനസ്സിലാക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പം എന്താണ് അവന്റെ ഉത്തരവാദിത്തം എന്താണ് ഉത്തരവാദിത്ത ബോധം അവനുണ്ടായിത്തീരണം ആ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കണം ഇതിനുവേണ്ടിയാണ് ഈ ദാവത്തിന്റെ മുബാറക്കായ പരിശ്രമം അപ്പൊ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഈമാനാണ് ഈമാൻ എത്രത്തോളം വേണം ആ മനുഷ്യന് സ്വന്തമായി ദീനനുസരിച്ച് ജീവിക്കാനുള്ള അത്രത്തോളം ആ അതിനെ പ്രേരിപ്പിക്കുന്ന ഈമാൻ ഓരോ മനുഷ്യരുണ്ടായിത്തീരൽ ആവശ്യമാണ് ആ ഈമാന് വേണ്ടിയുള്ള പരിശ്രമമാണ് കാരണം ഈമാനിന്റെ ശക്തി ഇല്ല എങ്കിൽ മനുഷ്യന് ആ കടമകൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല നമസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഫറായിദുകൾ പിന്നെ മറ്റു കടമകൾ ഹലാലായ സമ്പാദ്യമാർഗം സ്വീകരിക്കുക തന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുക തന്റെ കടമകൾ പൂർത്തീകരിക്കുക ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ ഇതെല്ലാം ആ മനുഷ്യന്റെ ഉത്തരവാദിത്തങ്ങളാണ് ഈ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടും ആവശ്യമായതെന്ന് പറഞ്ഞാല് ഈമാനും തഖ്വയുമാണ് എത്രത്തോളം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഈമാൻ ഉണ്ടായിത്തീരുന്നോ അത്രത്തോളം ഇത് പൂർത്തീകരിക്കൽ ആ മനുഷ്യന് എളുപ്പമായിത്തീരും അവന്റെ നമസ്കാരങ്ങൾ ശരിയാവും ജമാഅത്തായിട്ടുള്ള നമസ്കാരം ശരിയാവും അവന്റെ നോമ്പ് ശരിയായിത്തീരും അവന്റെ സക്കാത്ത് ശരിയായ രീതിയിൽ വീടപ്പെടും അവന്റെ ഹജ്ജ് ശരിയാവും അവന്റെ മറ്റുള്ളവരോടുള്ള ഇടപാടുകൾ ശരിയാവും മറ്റ് കടമകൾ കച്ചവടം ഇടപാടുകൾ മറ്റുള്ളവരുടെ ഹുക്കൂക്ക് ഇതെല്ലാം ശരിയായിത്തീരും എപ്പോഴാണ് ഈമാൻ ശരിയായിത്തീരുമ്പോൾ കാരണം അവന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ ഭയമുണ്ടാവും അള്ളാഹുവിനെ കുറിച്ചുള്ള തഖ്വ ഉണ്ടായിത്തീരും അപ്പൊ ഈ ഈമാൻ തഖ്വ ഇത് മനുഷ്യന് അതിലേക്ക് എത്തിക്കാൻ കാരണമായിത്തീരും ഇനി ആ ഈമാൻ ബലഹീനമാണെങ്കിലോ ഈ കാര്യങ്ങളെല്ലാം വീഴ്ചകളുണ്ടാവും മറ്റുള്ളവരുടെ കടമകൾ പൂർത്തീകരിക്കുന്ന ഹുക്കൂക്കിനെ പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വീഴ്ചകൾ വരും അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നതാണ് യാ അയ്യുല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ അലേ മുഅ്മിനീങ്ങളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിന്റെ തീയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുത്തി ഇത് വളരെ വലിയ വലിയ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് ഈ നരകത്തിന്റെ തീയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുത്തും ഇത് മനുഷ്യൻ നരകത്ത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ളത് ഇത് ആ ഇൽമിൽ കൂടി ദീനിൽ കൂടി മനുഷ്യന് മനസ്സിലാകുന്ന കാര്യമാണ് അലി റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങൾ നിങ്ങൾക്കും അവർക്കും നിങ്ങളുടെ കുടുംബത്തിനും ദീനിന്റെ ഇൽമ് നൽകി മനസ്സിലാക്കി കൊടുക്കി എന്താണ് ജീവിതം എന്താണ് കടമകൾ ഇത് ദീനിന്റെ അറിവ് മനുഷ്യന് കിട്ടുമ്പോൾ അതനുസരിച്ച് മനുഷ്യന്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിത്തീരും അപ്പൊ തന്നെയും തന്റെ കുടുംബത്തെയും നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുക ഇത് മനുഷ്യന്റെ വലിയൊരു ഉത്തരവാദിത്തമാണ് തന്നെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം തന്റെ കുടുംബത്തെ അപ്പൊ ആദ്യം മനുഷ്യൻ ഉത്തരവാദിത്തം തന്റെ നഫ്സാണ് തന്റെ ശരീരം തന്റെ ജീവിതം ആ ജീവിതത്തിൽ ഈമാനുണ്ടായിത്തീരാൻ ആ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കടമകളെ പൂർത്തീകരിക്കൽ മറ്റ് സൃഷ്ടികളുടെ കടമകളെ പൂർത്തീകരിക്കൽ ഇങ്ങനെ തന്റെ ജീവിതം ശരിയാക്കി തീർക്കണം രണ്ടാമത്തെ ഉത്തരവാദിത്വം എന്താണ് തന്റെ പരിസരത്ത് തന്റെ കുടുംബം തന്റെ പരിസരം പരിസരത്തുള്ളവർ അവരുടെ ജീവിതത്തിലും ദീനുണ്ടായിത്തീരണം. തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വമുണ്ട്, അവരും അള്ളാഹുവിന്റെ ശിഷ്യയിൽ നിന്ന് രക്ഷപ്പെട്ട് അവരും വിജയിക്കുന്നവരായി തീരണം. അപ്പൊ അതിനുവേണ്ടി പരിശ്രമിക്കുക രണ്ടാമത്തെ ഉത്തരവാദിത്വം. മൂന്നാമത്തെ ഉത്തരവാദിത്വം എന്താണ്? നമ്മൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. അള്ളാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചത് ലോകത്ത് മുഴുവൻ മനുഷ്യരിലേക്കുമാണ്. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യരിലേക്ക് തങ്ങളെ അനുഗ്രഹമായിട്ട് അള്ളാഹു തആല അയച്ചിരിക്കുകയാണ്. തങ്ങളുടെ ജീവിതം അനുഗ്രഹമാണ്, റഹ്മത്താണ്, എല്ലാവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് മുഴുവൻ മനുഷ്യരുടെ ഖിയാമ. അപ്പൊ അതുകൊണ്ട് ആ തങ്ങളുടെ ഉമ്മത്തി എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് മുഴുവൻ മനുഷ്യരിലും ഈ ദീൻ ഉണ്ടായിത്തീരാൻ വേണ്ടി, മുഴുവൻ മനുഷ്യരിലും ഈ ദീൻ എത്തിത്തീരാൻ വേണ്ടി, ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ നിലനിൽക്കാനുള്ള ആ ഒരു ഫിക്റിൽ അതിനുവേണ്ടി ചിന്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ രീതിയിൽ ഓരോ മുഅ്മിനും ഈ മൂന്ന് ഉത്തരവാദിത്തങ്ങളുണ്ട്. തന്റെ ജീവിതത്തിൽ ഈമാനും ഇൽമും ഉണ്ടാക്കി തീർക്കണം, തഖ്വ ഉണ്ടാകണം, ഇൽമുണ്ടാകണം, ഇൽമനുസരിച്ചുള്ള ജീവിതം തന്റെ ജീവിതത്തിലുണ്ടാകണം, തന്റെ കുടുംബത്തിലും പരിസരത്തിലും അവരുടെ ജീവിതത്തിലും ഈ ദീൻ ഉണ്ടായിത്തീരണം. മൂന്നാമത്തെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തി എന്ന നിലയിൽ മുഴുവൻ ലോകത്തും ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ നിലനിൽക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കുകയും മൂന്ന് ഉത്തരവാദിത്തങ്ങളും പരിശ്രമിക്കുക, ഇത് ഒരു മനുഷ്യന്റെ കടമയാണ്. ഈ കടമകളെ പൂർത്തീകരിക്കുക, ഈ കടമകളും ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കി ആ കടമകളെ പൂർത്തീകരിക്കുക, ഇതിനുവേണ്ടിയാണ് ഈ ദഅവത്തിന്റെ തബ്ലീഗിന്റെ പരിശ്രമം എന്ന്
പറയുന്നത്. തബ്ലീഗ് ജോ ഹേ വോ ജിന്ദഗിക്ക് ജിമ്മേദാരിയോ കെ സമജ്നെ കാ നാം ഹേ. ആഖിരി ബാത് യേ ഹേ, ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം നെ ഫർമായാ കി അല്ലാഹ് കി മദദ് ഇത്നി മിലേഗി ബന്ദേ കോ ജിത്നി ജിമ്മേദാരി വോ പൂരി കരേഗാ. ഹദീസ് ശരീഫ് മേ ഹേ കി അൽമൗനത അലാ ഖദ്രിൽ മൗന, കി അല്ലാഹ് കി മദദ് ഇത്നി മിലേഗി ജിത്നി ജിമ്മേദാരി പൂരി കി ജായേഗി. അഗർ ജിമ്മേദാരി പൂരി നഹീ ഹോതി ഹേ ഫിർ മദദ് മിൽനെ കാ കോയി സവാൽ നഹീ പൈദാ ഹോതാ. ഇസ്ലിയേ ഹമാരേ ലിയേ അല്ലാഹ് തആലാ കി ജോ മദദേ ഹേ, ദുആ മേ കബൂലിയതേ ഹേ, അസ്ബാബ് മേ ബർകതേ ഹേ, ആപസ് മേ മൊഹബ്ബതേ ഹേ, ജിത്നി അച്ഛേ ഹാലാത് ഹേ, തമാം അച്ഛേ ഹാലാത് കാ താലുക് ഹമാരി ദീൻദാരി സേ ഹേ. ജിത്നി ഹമാരി ദീൻദാരി ഇത്നി ഹമാരേ ഹാലാത് കി ബെഹ്തരി. യെ ഖായിദാ ഹേ കി ജിത്നി ദീൻദാരി ആവേഗി, ജിത്നി ഇതാഅത് ആവേഗി, ഇത്നി രഹമത് ഹോഗി. അതീഉല്ലാഹ വഅതീഉർ റസൂല ലഅല്ലകും തുർഹമൂൻ. ഇതാഅത് കരോ അല്ലാഹ് കി ഉസ്കേ റസൂൽ കി താകേ തും പർ രഹം ഹോ ജാവേ. രഹമത് കി ഹാലാത്, ബർകത് കി ഹാലാത് ലാനെ കെ ലിയേ സിവായ ദീൻ കെ ദൂസരാ റാസ്താ നഹീ ഹൈ. കെ ദീൻ ആയാ ഫിർ റഹ്മതേ ഭീ ഹൈ, ബർകതേ ഭീ ഹൈ, ദുആ മേ കബൂലിയതേ ഭീ ഹൈ, ആപസ് കി മൊഹബ്ബതേ ഭീ ഹൈ, സാരി ചീജേ കെ അഗർ യേ ചീജ് ഹോ ഗയി തോ സാരെ ഹാലാത് ഹർ താലാ ശാനഹു അപ്നെ കുദരത് സേ ഠീക് കരേംഗേ. ഓ ദീൻ നഹീ ഹൈ ഖുദാ ന ഖാസ്താ کہ پھر حالات کے بننے کا کوئی سوال نہیں پیدا ہوتا. رسول صلی اللہ علیہ وسلم کو اللہ نے رحمت بنا کر کے بھیجا تاکہ لوگوں کو دعوت دیں, لوگوں کو تعلیم دیں, زندگی کی ذمہ داری سمجھائیں اور ان کو زندگی کے کام پر ڈالیں تاکہ ان کی دنیا اور آخرت بہتر ہو جائے. یہی فرماتے تھے کہ میں تمہارے پاس دنیا اور آخرت کی خیر لے کر آیا ہوں, اس بات کو قبول کر لو سلامت رہو گے. یہ فرما کہ میں تمہارے پاس دنیا اور آخرت کی خیر لے کر آیا ہوں, اسے قبول کر لو تو سلامت رہو گے. اس لیے میرے دوستو دنیا آخرت کی خیر وہ ہم کو حضور صلی اللہ علیہ وسلم کے ذریعے سے ملی ہے. اور دنیا دار العمل ہے, یہاں عمل کرنا ہوگا, یا محنت کرنی ہوگی, یا فکر کرنی ہوگی, تب کچھ ملے گا. لیس للانسان الا ما سعى, کہ آدمی کا حصہ اتنا ہی ہے جتنی اس کی محنت ہے. اگر اس کی محنت نہیں ہے تو اس کے لیے کچھ نہیں ہے. ماں شاہ ماں نوا دو چیزیں ہیں, ایک ماں شاہ ہے ایک ماں نوا ہے. کہ آدمی کو وہ ملے گا جو اس کی نیت میں ہے, اور آدمی کو وہ ملے گا جو اس کی محنت میں ہے. تو نیت بھی اچھی بنانی ہے, محنت بھی اچھی بنانی ہے. کہ اچھی نیت ہے کہ اللہ ہماری آخرت بنا دے,
اللہ ہمیں دیندار بنا, اللہ ہم سے راضی ہو جائے. اخلاص نیت, اتباع سنت, یہ دو چیزیں ہیں. اخلاص نیت, اتباع سنت, کہ نیتوں میں اخلاص, کہ اللہ کو راضی کرنا ہے, اپنی آخرت بنانی ہے, یہ اخلاص. اور اس کے لیے حضور صلی اللہ علیہ وسلم کے طریقے اختیار کرنے ہیں, دعوت میں, عبادت میں, لوگوں کے ساتھ رہنے سہنے میں. یہ دو چیزیں ہمارے حضرت رحمۃ اللہ علیہ فرماتے ہیں, اخلاص نیت, اتباع سنت, اخلاص نیت, اتباع سنت, یہ دو چیزیں اہم ہیں. لا الہ الا اللہ محمد رسول اللہ میں یہی ذمہ داری ہے. اس لیے میرے بھائیوں, یہ والی زندگی بنانی ہے, اس کے لیے اللہ تعالیٰ نے ہم کو ایک محنت کا ایک سبب دیا ہے کہ اس محنت میں چلیں گے, اس کو سیکھیں گے, اپنی زندگی میں لاتے ہوئے دوسروں میں اس کی دعوت دیں گے, تو اللہ ہمارے اندر یہ چیزیں پیدا کرے گا. یہ وعدہ ہے کہ والذین جاہدوا فینا لنہدینہم سبلنا, کہ جو ہمارے راستوں کی محنت کریں گے ہم ان کو اپنے راستوں کی رہبری کریں گے. سبل, سبل کی طرف رہبری کے, سبل سے مراد اعمال جنت ہے, کہ اللہ تعالیٰ اس محنت کی وجہ سے جنت والے اعمال زندگی میں لاوے گا, یہ بشارت ہے. اس لیے ارادے کرو کہ انشاءاللہ یہ کام کرنا ہے, اس کے لیے تیار ہیں.
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല തന്നിരിക്കുന്ന സന്ദർഭം, ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തി ഈ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക, അതിനുവേണ്ടിയാണ് ദഅവത്തിന്റെ മുബാറക്കായ പരിശ്രമം. കാരണം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വരുന്നുണ്ട്, ഒരു മനുഷ്യന് അവന്റെ പരിശ്രമം അനുസരിച്ചാണ് അവൻ അല്ലാഹു തആലയുടെ സഹായം ഉണ്ടാകുന്നത്. ഈ ലോകത്ത് മനുഷ്യൻ ഈമാനും അമലുകളും അദീൻ എത്രത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിത്തീരാൻ വേണ്ടി പരിശ്രമിക്കുന്നോ അത്രത്തോളം അവന്റെ ജീവിതം നന്നായിത്തീരും. ആ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, പരസ്പരമുള്ള സ്നേഹം, വിജയം, എല്ലാ ഖൈറുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവിതത്തിൽ ആ മനുഷ്യന് നൽകും. ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈമാനിന്റെയും അമലുകളുടെയും അടിസ്ഥാനത്തിലാണ്. അവന്റെ തന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ, പരിശ്രമിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം മനുഷ്യന് മനുഷ്യന് അവൻ എന്ത് പരിശ്രമിക്കുന്നോ, അവൻ എന്ത് നിയത്തും എന്ത് പരിശ്രമവും ചെയ്യുന്നോ അതിനനുസരിച്ചാണ് അല്ലാഹു തആല അവന് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിയത്തും വളരെ പ്രധാനപ്പെട്ടതാണ്, പരിശ്രമവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലോകത്തെ ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്ന സന്ദർഭം ഇതിനുവേണ്ടിയാണ്, ഈ ഈമാൻ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി, ഇൽമ, ദീനിന്റെ ഇൽമ കരസ്ഥമാക്കാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിലെ അല്ലാഹുമായിട്ടുള്ള ബന്ധം ശരിയാക്കി തീർക്കാൻ വേണ്ടി, ഇതിൽ കൂടി നമ്മുടെ ജീവിതത്തിന്റെ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും. വാത്തിയു അല്ലാഹ വാത്തിയു റസൂൽ അലഅല്ലകും തുർഹമൂൻ, അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ പറയുന്നതാണ്, അള്ളാഹും അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക, അത് കാരണമായി നിങ്ങൾ അള്ളാഹു തആലയുടെ കരുണ അനുഗ്രഹങ്ങൾക്ക് കാരണക്കാരായിത്തീരും. ആ അനുഗ്രഹം കരസ്ഥമാക്കുന്നവരായിത്തീരും. നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാവും. നിങ്ങളുടെ ജീവിതങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ, അനുഗ്രഹത്തിന്റെ ഉള്ളിലായിത്തീരും. ആ ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും, സമാധാനവും, സന്തോഷവും ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകാൻ കാരണമായിത്തീരും. അതുകൊണ്ട് ദീനിന്റെ പരിശ്രമം, ദഅവത്തിന്റെ മുബാറക്കായ പരിശ്രമം ഇതുണ്ടായിത്തീരാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഒന്ന് നിയത്ത് ശരിയാക്കൽ, ഇഖ്ലാസ് നിയത്ത്, രണ്ടാമത്തെ ഇത്തിബാഉൻ സുന്നത്ത്. അള്ളാഹ് നിയത്തെപ്പോഴും മനുഷ്യന്റെ ഉദ്ദേശവും മനുഷ്യന്റെ പരിശ്രമവും, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുദ്ദേശത്തിൽ പരിശ്രമിക്കുന്നു, എന്തുദ്ദേശമാണ് ആ മനുഷ്യന്റെ ഉള്ളത്, അതുകൊണ്ട് എപ്പോഴും നിയത്തുകളെ ശരിയാക്കൽ ആവശ്യമാണ്. ദഅവത്തിന്റെ പരിശ്രമത്തിൽ ഇതാണ് ഉദ്ദേശം. നിയത്തും ശരിയാക്കണം, എന്നിട്ട് ജീവിതം ഇത്തിബാഉ സുന്നത്ത് അനുസരിച്ചായിത്തീരണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ രീതിയിലേക്ക്, തങ്ങൾ കാണിച്ചു തന്ന ആ മാർഗത്തിലേക്ക്, തങ്ങൾ നൽകിയ ദീനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ആക്കി തീർക്കുക. ഹസ്ജി റഹ്മത്തുള്ളാഹി തആല എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ നിയത്തുകൾ ശരിയാക്കൽ, ഇസ്ലാഹു നിയത്ത്, ഇത്തിബാഉ സുന്നത്ത്, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രീതിയിൽ നമ്മുടെ നിയത്തുകളെ ശരിയാക്കിക്കൊണ്ട്, ഉയർന്ന നിയത്തുകളോടുകൂടി, ഉയർന്ന ഉദ്ദേശത്തോടു കൂടി ദീനിന്റെ പരിശ്രമം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഇവിടുത്തെ ജീവിതവും അല്ലാഹു തആല വിജയകരമാക്കി തീർക്കും, ആഖിറത്തിലെ ജീവിതവും നമ്മുടെ വിജയകരമാക്കി തീർക്കും. ഇതിനുവേണ്ടിയാണ് ദാഅവത്തിന്റെ മുബാറക്കായ പരിശ്രമം. ഈ പരിശ്രമം നമ്മളോട് ചെയ്യപ്പെടാൻ വേണ്ടി പറയുന്നത്, നമ്മളോട് ഈ വിഷയങ്ങൾ പറയപ്പെടുന്നത്, നമ്മളോട് സമയങ്ങൾ ഒഴിവാക്കിയെടുത്ത് അള്ളാഹുവിന്റെ ദീന്റെ വഴിയിൽ പുറപ്പെടാനെല്ലാം പറയുന്നത് ഇതിനുവേണ്ടിയാണ്. ഇൻഷാ അള്ളാഹ് ഇതിനുവേണ്ടി തയ്യാറല്ലേ? ഇൻഷാ അള്ളാഹ്.